മുകളിലെ വരിയിലൂടെ ഒന്ന് കണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് താഴത്തെ വരിയിലൂടെ ഒന്ന് കണ്ടുപോകുന്നത് വളരെ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. ഇത് വിശദീകരിക്കുന്ന അടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ അതിന്റെ അപ്പുറം അപ്പുറം കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഒന്നാമത്തെ ദോഷമായി ഈ ഹദീസിലെ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസിന്റെ ദോഷം, റമളാനിൽ 20 വിത്ര് നിസ്കരിച്ചു എന്നതിന്റെ ദോഷമായി ഹാഫിദ് അസ്സുയൂത്തി റഹിമഹുല്ലാഹു തആല പറഞ്ഞു. അത് ആയിഷ ബീവിയും അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹു തആല ഉദ്ധരിച്ച ഹദീസിനെതിരാണ് അവർ 11 എന്ന് പറഞ്ഞു. അതിലധികം ഉണ്ടാകാറുണ്ടായിരുന്നില്ല, അതിൽ കുറയാം, അതിലധികം ഞാൻ പറഞ്ഞതിനെതിരാണ് ആ ഹദീസിനോട് ഇത് പിടിച്ചു നിൽക്കാൻ വരമില്ല എന്ന് പറഞ്ഞു. രണ്ടാമതായി വഅല്ലതുഹു അന്ന ഫീഹി അബാസീബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ. ഇതിന്റെ റാവിമാരെ പരിശോധിച്ച് നോക്കൂ, സനദ് കിട്ടാൻ കൊടുത്തിട്ടുണ്ട്. യസീദ് ഇബ്നു ഹാറൂൻ ഖാൽ അഖ്ബറനാ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ. ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ എന്ന് പറയുന്ന റാവി അബൂ ശൈബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ, അദ്ദേഹം പറഞ്ഞാൽ ഖാൽ അൽ ഹാഫിദ് ഫി തഖ്രീബ് ഹാഫിദ് ഇബ്നു ഹജ്ജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം തഖ്രീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, മസ്റൂഫുൽ ഹദീസ്, ഹദീസിന്റെ വിഷയത്തിൽ തീർത്തും തള്ളപ്പെട്ട ആളാണ് ഇദ്ദേഹം. ആര്? ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ. അബൂ ശൈബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ ഹദീസ് വിഷയത്തിൽ കൊള്ളാവുന്ന ആളല്ല, തള്ളപ്പെട്ടവനാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെയും ഒരുപാട് നിരൂപണങ്ങൾ വന്നിട്ടുണ്ട്. ആ നിരൂപണങ്ങളിൽ ഇത്ര വരെ പറഞ്ഞു, വഇന്നഹു യർവിൽ മൗദുആത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കട്ടികെട്ടി ഉണ്ടാക്കിയിട്ടുള്ള കൃതിപ്പുകാർ പറഞ്ഞുണ്ടാക്കിയ കള്ള ഹദീസുകൾ അതുപോലും റിവായത്ത് ചെയ്യുന്ന വ്യക്തിയാണ് അബൂ ശൈബ ഉസ്മാ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ. അദ്ദേഹത്തിന്റെ പരമ്പരയിലൂടെയാണ് ഇത് വരുന്നത്. എന്നിട്ട് കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം അവിടെ വിശദീകരിച്ചു. എന്താണ് വിശദീകരിക്കുന്നത്? ആ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹാദല്ലദീ ഫി തറാവീഹ് മിൻ ജുംലത്തി മനാകീരിഹി, ഇദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള മുൻകറായ ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇത്. ഇത് ളഈഫുൻ ജിദ്ദൻ എന്നാണ് സുയൂത്തി പറഞ്ഞത്. കമാ ഖാല സുയൂത്തിയു ഫിൽ ഹാബി ലിൽ ഫകാവി, ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഹാബിയിൽ പറഞ്ഞതുപോലെ ഇത് അങ്ങേയറ്റത്തെ ദുർബലമാണ്. ദുർബലമാകാൻ തനതുകൊണ്ട് ദുർബലമാണ്. അതിന്റെ മദ്ദിന് ആഴ്ച ബീവിയുടെയും ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും റിവായത്ത് 11 റക്അത്ത് എന്ന് അതിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞതിനെതിരായതിനാൽ മുൻകറുമാ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും പരിശോധിക്കാതെ നേരെ അതിന്റെ എഴുതും. നോക്കൂ നിങ്ങൾ, അപ്പൊ എന്താ ജനങ്ങൾ എന്താ ചെയ്യണത്? സാധാരണക്കാരായ ആളുകളെ കുരഞ്ഞു കളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇത്രയും ഒരു പണ്ഡിതനാണ്, ജനങ്ങൾക്ക് നസീഹത്ത് നൽകുന്ന ആളാണ്, ജനങ്ങളൊക്കെ നന്നാവണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരു ഹദീസ്, ആ ഹദീസ് കിട്ടിയാൽ സാമാന്യമായ മര്യാദ, കിട്ടിയത് മുഴുവനും അങ്ങനെ വാരി വലിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലല്ല, അത് തബയ്യുനും തസർബുത്തും നടത്തണം. അത് സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ഹദീസാകുമ്പോൾ ആരെങ്കിലും എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ നരകത്തിലൊരു ഇനിപ്പിടം അയാൾ ഒരുക്കിക്കൊള്ളട്ടെ എന്ന് പറയപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹീഹാണോ അല്ലേ എന്ന് പരിശോധിക്കണം. അല്ലാതെ കണ്ടതും കേട്ടതും ഒക്കെ എടുത്തിട്ട് ഹദീസാക്കി ജനങ്ങളുടെ മുന്നിൽ അടിച്ചു വിതരണം ചെയ്യാതെ പറഞ്ഞാൽ അത് പച്ച കളവ് പറയുന്നതിന് തുല്യമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം കളവായിട്ട് ഇത്ര തന്നെ ചെയ്താൽ മതി, അയാൾ കേട്ടതൊക്കെ പറഞ്ഞാൽ മതി. ഇദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയാണ്. അയാളുടെ സദുദ്ദേശത്തെ ഞാൻ ചോദ്യം ചെയ്യാൻ ആളല്ല, അത് അദ്ദേഹവും അമ്മയും തമ്മിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള നടപടിക്രമം തീർത്തും തെറ്റാണ്. ഈ സംഭവം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയോ തെറ്റോ എന്നറിയാതെ ജനമധ്യത്തിൽ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അത് കളവാണ്, കളവ് പ്രചരിപ്പിക്കലാണ്. ആ യുഹത്തി സബി കുല്ലി മാത്രമേ, മറിച്ച് അത് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് ഹദീസിന്റെ സ്ഥലത്തൊന്ന് പരിശോധിക്കണം. മുഹദ്ദിസീങ്ങളായ ഫുഖഹാക്കളായ മുൻഗാമികൾ ഈ ഹദീസിനെ വിലയിരുത്തി അടിസ്ഥാനം ചുരിദാര യോഗ്യമാണോ ദുർബലമാണോ എന്ന് പറഞ്ഞിട്ടുള്ളത് പരിശോധിക്കണം. അത് പരിശോധിക്കാതെ ഈ ഇബ്രാഹിമുബിന് റഹ്മാനെ പോലെയുള്ള അബൂഷൈബയെ പോലെ ഇബ്രാഹിമുബിന് റഹ്മാനെ പോലെയുള്ള ആളുകൾ മത്റൂഖുൽ ഹദീസ് യർബിൽ മൗദിആ ലഹീഫ് ജിൽദൻ എന്ന് പറയപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റുമോ? ഇതാണ് ഇപ്പൊ റമദാനിൽ 23 നിസ്കരിച്ചു എന്ന ഈ പുസ്തകത്തിൽ പൊട്ടിഘോഷിച്ച ആദ്യത്തേതിന്റെ കഥ. ഇത് എനിക്ക് തോന്നുന്നത് വളരെയധികം കോപ്പികൾ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് പല ഒന്നിലധികം ആളുകൾ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് കുറച്ചൊന്ന് തെറ്റിദ്ധാരണ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ കാര്യം തുറന്നു പറയണം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ആദ്യത്തെ ഹദീസ് അത് അതിന്റെ ദോഷം ഒന്ന് ആറദഹു ഹദീസു ആയിഷ വജാബിറുൻ വജാബിരിൻ റളിയല്ലാഹു അൻഹുമ ആയിഷ ബീവിയുടെയും ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹദീസുകൾ ഇതിനെതിരാണ്. അവർ ഉദ്ധരിക്കുന്ന ഹദീസ് 11 റക്അത്തിലധികം നബി നമസ്കരിച്ചിട്ടില്ല, റമദാനിലും നമസ്കരിച്ചിട്ടില്ല, അല്ലാത്തപ്പോഴും നമസ്കരിച്ചിട്ടില്ല. അത് തറാവീഹിന്റെ നമസ്കാരം ആ പേരിൽ പറഞ്ഞാലും ഖിയാമിന്റെ എന്ന് പറഞ്ഞാലും ഖിയാമ റമദാൻ എന്ന് പറഞ്ഞാലും തഹജ്ജുദ് എന്ന് പറഞ്ഞാലും വിത്ർ എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെയാണ്, ഒരു വ്യത്യാസമല്ല. അല്ലാതെ അവർ പറയുന്നത് തഹജ്ജുദ്, ഇവിടെ പറയുന്നത് അത് തറാവീഹ് എന്നൊരു വേർതിരിവ് മുഹദ്ദിസുകൾ മനസ്സിലാക്കിയിട്ടില്ല, ഫുഖഹാക്കൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഔസഫായ റിവായത്തിന് ഇത് എതിരുവന്നതിനാൽ ഇത് മുൻകരാം. ലൈഫായ ഒരാൾ വളരെ ഔസഫായ ആളുടെ റിവായത്തിന് എതിരു വരുമ്പോഴാണ് അത് പിന്നെ മുൻകറാകുന്നത്. അങ്ങനെ ഇതിന്റെ മത്തിന് വിൻഹത്തി മത്തിന് ഈ മുൻകറു ഹജീബ് അത് മുൻകറാണ്. ഇതാണ് ഒന്നാമത്തെ ദോഷം. രണ്ടാമത്തേത് അതിന്റെ റാബിമാരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ ബഹുവ അബൂ ഷൈബ റാബിൽ ലൈഫ് ലൈഫ് ജിദ്ദ. ഈ റാവി വളരെ ദുർബലനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹാഫിദ് ഇബ്നു ഹജർ തന്നെ പറഞ്ഞിട്ടുള്ളത് മത്റൂഖുൽ ഹദീസ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നിരീക്ഷണം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് യർവിൽ മൗദുആ അദ്ദേഹം എന്ന് മാത്രമല്ല ഈ ഹദീസ് അദ്ദേഹത്തിന്റെ മുൻകറായ ഹദീസുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. അങ്ങനെ സനദ് കൊണ്ടും മത്ര കൊണ്ടും ഒരുപോലെ തള്ളപ്പെട്ട ഹദീസാണ് ഇതിലെ അവസാനത്തെ പിടിവള്ളി. ഇനി ബാക്കി നോക്കണം. ആദ്യത്തെ തന്നെ എങ്ങനെയാണ്? ഇവിടെ കൊണ്ടാണ് തുടക്കം. എന്നോട് ചിലത് പറഞ്ഞു ഒരുപാട് ഹദീസ് കൊടുക്കണ്ടല്ലോ വലുവായത്തെ വെക്കത്തെ ഫിറത്തുൽ ഹദീസ് നല്ലതല്ലാത്ത കുറെ ഉണ്ടായിട്ട് എന്റെ കാര്യമുണ്ടോ? അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇന്നത്തെ കുറെ ദുർബലമായ ഒരു 10 ദുർബലമായ ഹദീസ് കൂട്ടിയാലും സഹിയായ ഹദീസായി തീരൂല. അതിന് വേറെ നിയമങ്ങളാണല്ലോ. ഞാൻ പറയാം, അതിലേക്ക് വരാം. പിന്നെ രണ്ടാമതായി ഇതിന്റെ തൊട്ടുശേഷം ബൈഹത്തിയുടെ റിവായത്ത് കൊടുക്കുന്നുണ്ട്. ഏതാണ് ഹദീസ്? ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുസല്ലി ഫീ ശഹ്രി റമളാൻ ഫീ ഗൈരി ജമാഅത്തിൻ 20 റക്അത്തൻ വൽ വിത്ർ. സുനൻ ബൈഹത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനെ നമസ്കരിക്കാറുണ്ടായിരുന്നു ഫീ ഗൈരി ജമാഅത്തിൻ ജമാഅത്തല്ലാതെ ജമാഅത്തല്ലാതെ ഒറ്റക്ക്. അത് 20 റക്അത്തും വിത്ർ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന ഇതിലെ രണ്ടാമത്തെ ഹദീസ്. ആ ഹദീസ് ആരൊക്കെ റിവായത്ത് ചെയ്തു? ഇവിടെ പറഞ്ഞത് ബൈഹത്ത് റിവായത്ത് ചെയ്തു രണ്ടാം വാളിൽ 496 പേജിൽ എന്നാണ്. അത് ശരിയാണ്, ബൈഹത്തിയിലുണ്ട്. അതുപോലെ തന്നെ ബൈഹത്തി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുണ്ട്, അബ്ദുബിൻ ഹുമൈദ് ഉദ്ധരിച്ചിട്ടുണ്ട്, തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സവായുബുൽ മുജ്തമയിനിയിൽ വന്നിട്ടുണ്ട്, ഇബ്രാഹി അദ്ദേഹത്തിന്റെ കാമിലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹത്തീബ് അദ്ദേഹത്തിന്റെ മുഹല്ലഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഹദീസ് ഈ ഹദീസിന്റെ സനദ് കൊടുത്തിട്ടില്ല. എന്താ കൊടുക്കാതിരിക്കാൻ കാരണം? കൊടുക്കാതിരിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞ സനദ് തന്നെയാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സനദായതുകൊണ്ട് എല്ലാവരും ഹാദൽ ബൈഹത്തി ഇദ്ദേഹം ഈ എടുത്തു ധരിച്ചിരിക്കുന്ന ഈ കിതാബ് ബൈഹത്തിയിൽ നിന്നാണെങ്കിൽ, അല്ല വേറെ ആരെങ്കിലും എഴുതിയിടത്തുനിന്ന് പകർത്തിയതാണെങ്കിൽ വേറെ സ്ഥിതി. ബൈഹത്തിയുടെ സുനനുൽ കുബ്ര മുന്നിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് എങ്കിൽ ബൈഹത്തിയെ തൊട്ടടുത്ത വാചകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് തഫറദ ബിഹി അബൂ ഷൈബ. ഈ ഹദീസ് അബൂ ഷൈബ വഴിക്ക് വരുന്ന ഹദീസാണ്, അദ്ദേഹത്തിന്റെ മുതാബഅത്തില്ല. അദ്ദേഹം മുത്തഫറിദാണ് ആ സനദിൽ. സനദിൽ അബൂ ഷൈബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ അദ്ദേഹം ഒറ്റയ്ക്ക് വരുന്ന കണ്ണിയുണ്ട്. അദ്ദേഹത്തിന് പകരം അദ്ദേഹത്തിന്റെ ദൗർബല്യം പരിഹരിക്കാവുന്ന മറ്റ് കണ്ണികളില്ല, തഫറുദായി പോയിട്ടുണ്ട്. ഈ അബൂ ഷൈബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ എന്ന് പറയുന്ന വ്യക്തി ലഈഫ്, അദ്ദേഹം ലഈഫാണ്.
അവിടെ ബൈഹത്തി എന്നത് പറഞ്ഞപ്പോൾ അത് കണ്ടിരിക്കെ അതിൽ നിന്ന് താഴെ എഴുതിയാൽ കാര്യജനങ്ങൾ മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ലല്ലോ, കുറഞ്ഞു കളിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അത് എഴുതിയതില്ല. ബൈഹത്ത് തന്നെ ഈ ഹദീസ് ഉദ്ധരിച്ച തൊട്ട് പിറകിൽ പറഞ്ഞത് ഈ ഹദീസ് അബൂ ശൈബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ മുത്തഫദീദായി വരുന്ന അദ്ദേഹത്തിന്റെ തഫറുദായ സനദാണ്, അദ്ദേഹം വഹീഫാണ്, സ്വീകാരയോഗ്യനല്ല എന്ന് ബൈഹത്തിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കി നിങ്ങൾ. അതേപോലെ ഖാല അൽ-ഹൈസമി ഫിൽ മജ്മഅ്, മജ്മഉ ജമാഇതിൽ ഇമാം ഹൈസമി പറയുന്നു, അന്ന അബൂ ശൈബ ളഈഫുൻ, ഈ ഹദീസിന്റെ സനദിലുള്ള അബൂ ശൈബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ ളഈഫാണ്. അപ്പൊ ഇത് കുറച്ച് കിതാബുമായും ഹദീസുമായും ബന്ധമുള്ള ആളാണെങ്കിൽ ഒരേ ഒരു കിതാബ് കണ്ടില്ലെങ്കിൽ വേറൊരു കാണുന്ന കൂട്ടത്. ഇത് സൂൽ ഖസ്ബ് ഉണ്ടോ സംശയിക്കേണ്ട അടുത്തേക്കാണ്, കാരണം എങ്ങനെ മറച്ചു വെക്കണോണ്ട്. കാര്യം അതെ തെറ്റിദ്ധരിച്ചത് മാത്രമല്ല, ഇത് ഒരു ദുരുദ്ദേശപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുകൊണ്ടാണ് ഇത് മറച്ചുവെക്കുന്നത്. അല്ല, ബൈഹത്തിയിൽ നിന്നത് എഴുതിയെടുത്ത ഒരാളാണെങ്കിൽ തൊട്ടടുത്ത വാചകത്തിൽ ബൈഹത്തി പറയുന്ന കാര്യം ഇത് അബൂ ശൈബ ഉസ്മാൻ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ തഫറുദായി വന്ന സ്ഥലത്താണ് അദ്ദേഹം വഴിപാട് തരുന്നുണ്ടേ. ഇനി ബൈഹത്തിയിൽ അത് കണ്ടില്ല എന്ന് വിചാരിക്കുക, ബൈഹത്തി ഉദിൽ നിന്ന് വേറെ ആരെ ഉദ്ധരിച്ചെടുത്തെന്ന് എഴുതിയെടുത്തതാണെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ടല്ലോ. മജ്മഉ ജമാഇതിൽ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഹൈസമി പറയുന്നു അത് വഴിപ്പാണ്. വഖാല അൽ-ഹാകിമു ഫിൽ ഫത്ഹ്, ഫത്ഹുൽ ബാരിയിൽ ഹാകിമു ദുനിയാ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇത് അബൂ ശൈബ ചേർത്തതിന് ശേഷം പറഞ്ഞു, ഇത് മുസന്നഫുബ്നു അബി ശൈബ ഇലേക്ക് ചേർത്തു. അദ്ദേഹത്തിന്റെ റിവായത്ത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇസ്നാദുഹു ളഈഫ്, അദ്ദേഹത്തിന്റെ ഈ ഹദീസിന്റെ സനദ് ളഈഫാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സൈറലി, ഇമാം സൈറലി, നേരത്തെ ഞാൻ പറഞ്ഞ നസ്മുറായയുടെ ഗ്രന്ഥകർത്താവ് ഹനഫി മദ്ഹബിലുള്ള ഇമാമ്, അദ്ദേഹവും ഈ ഹദീസിന്റെ ദോഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മത്തിന് കൊണ്ടും സനദ് കൊണ്ടും ദുർബലമാണ് എന്ന കാര്യം പറഞ്ഞു. മാത്രമല്ല ഇബ്നു ഹജറുള്ള സ്ഥലാനി, ഇനി സൈറലിയും സുയൂത്തിയും മാത്രമല്ല, ആയിഷ ബീവിയുടെ ഹദീസും അതുപോലെ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസും അത് തറാവീഹിന്റെ വിഷയത്തിന് പറ്റും, തെളിവാക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത് രണ്ട് മസ്ജിദിന്റെ ആൾക്കാർ മാത്രമല്ല, അതേപോലെ മുഹദ്ദിസായിട്ടുള്ള ഹാഫിദ് ഇബ്നു ഹജർ പോലും പറയുന്നു. അദ്ദേഹം പറഞ്ഞു, ഹാദാ മഅ ഖൗലി ആയിഷ ആലം ബിഹാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലം മിൻ ഖൈരിഹാ, ആയിഷ ബീവിന്റെ റിവായത്ത് 11 വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആ റിവായത്തിൽ തന്നെ മുന്തിക്കണം. പല കാരണങ്ങളാലും അതിലൊരു കാരണം ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ രാത്രികാലങ്ങളിലുള്ള ചരിയെക്കുറിച്ച് മറ്റാരെക്കാളും കൂടുതൽ അറിവുള്ളവരും ആധികാരികമായി പറയാറുള്ളവരും അവരാണല്ലോ. ഇവിടെ ഇവര് തട്ടിപ്പ് നടത്തിയ ആളുകൾ തട്ടിപ്പ് നടത്തിയതുപോലെ അത് ആയിഷ ബീവിന്റെ പൈതന്ന് അത് സഹജതാണ്, അത് റമദാനിലെ തറാവീഹിനെ പറ്റിയല്ല പറഞ്ഞത് എന്ന് പറയാനല്ല ആരും മുതിർന്നത്. എത്ര പണ്ഡിതന്മാരെ ഉദ്ധരിച്ചു, സുയൂത്തി, ജൈലാഴി, ഹാഫിമു ജൈലാഴി, ഹനഫി മദ്ഹബ് അറിയുന്നവർക്കറിയാം ജൈലാഴിയുടെ വില, സുയൂത്തിയുടെ വില, ഷാഫി മദ്ഹബുകാർക്കറിയാം. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ ഇദ്ദേഹം ജൈലാഴിയുടെ കാര്യം, അതുപോലെ തന്നെ ഇബ്നു ഹജറും പറഞ്ഞു. ഇങ്ങനെ ഇതാണ് രണ്ടാമത്തെ ഹദീസിന്റെ കാര്യം. രണ്ടാമത്തെ ഹദീസിന്റെ കാര്യം ഇതാണ്. ഇനി മൂന്നാമത്തെ ഒരു ഹദീസ്, അതും കൂടി പറഞ്ഞിട്ട് മൂന്നെണ്ണം. സാധാരണ ചോറ് എന്തോ നോക്കുക, എല്ലാവറ്റും പിടിച്ചിട്ട് ഇന്നോട് ചില ആൾക്കാർക്കുണ്ട് ഞാൻ മുഴുവതേ മാരി പറയാം. ഒന്ന് റമദാനാവുക, രണ്ടാമത്തേത് ഈ വിഷയം നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നതിനപ്പുറത്തേക്ക് ഈ പിന്നെ കൃതിയോ അല്ലെങ്കിൽ ഈ വാദം പറയുന്ന ആളുകളോ ഒന്നും തോനെ. അവര് അമാനത്തില്ലാതെ, ഇത് എൽമാണ്, ഇൽമിനോട് കാണിക്കേണ്ട ഒരു അമാനത്തിന്റെ, അമാനത്ത് പുലർത്താതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന ഒരു ചെറിയ പരിഭവം, അത് ചെയ്യരുതേ എന്നൊരു നസീഹത്ത് എന്നല്ലാതെ വേറൊന്നും എനിക്ക് അവരോടില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ഓരോ വാചകങ്ങളിലേക്കും വേറെ നിൽക്കും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇത് മാത്രം ഒന്നും കൂടെ ഞാൻ പറയാം. അടുത്ത മൂന്നാമത്തെ ഹദീസ്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലാ ബിന്നാസി അൽശരീൻ അറക്കാത്തം ലൈലത്തൈനി ഫലമ്മ കാന ഫിൽ ലൈലത്തി സാലിസ ഇസ്തമഅ അന്നാസു ഫലം യഖ്റുജു ഇലൈഹി ثم قال من الغد اني خشيت ان تفرض عليكم فلا تطيقونها روايه ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും കൺഫ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന റിവായത്താണ്. അതുകൊണ്ട് അത് പ്രത്യേകം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് രാത്രി നിസ്കരിച്ചു, നാലാമത്തെ രാത്രി പുറത്തേക്ക് വന്നില്ല. അന്ന് സുബ്ഹ് നമസ്കാരത്തിന് വന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിങ്ങളുടെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു, എന്നിട്ട് ഞാൻ പള്ളിയിലേക്ക് വരാതിരുന്നത് നിങ്ങൾക്കിത് ഫറളാക്കപ്പെട്ടേക്കുമോ എന്ന് ഭയപ്പെട്ടതിനാലാണ്, അത് ഫറളാക്കിയാൽ നിങ്ങൾക്ക് അത് എത്തിക്കാൻ കഴിയില്ല എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് എന്ന് പറഞ്ഞ റിവായത്ത്. അത് പറയും നേരത്ത് 20 റക്അത്തും പിന്നെ വിത്ര നിസ്കരിച്ചു. 20 റക്അത്താണ് അന്ന് നിസ്കരിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് അതിന്റെ ശേഷം ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഇത് നസ്ബുർ റായയിൽ ദൈരാഴി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിന് എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു താലീഖ് കൊടുത്തിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ ഇങ്ങനെയും കൂടി പറഞ്ഞു എന്നാണ് പറയുന്നത്. എങ്ങനെ പറഞ്ഞു? മുത്തഫഖുൻ അലാ സിഹ്ഹതിഹി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഹദീസ് സഹീഹായ ഹദീസാണ് എന്ന് വന്നിട്ടില്ലേ എന്നൊക്കെ പറയും. എന്താണ് അതിന്റെ കാര്യം? അതിന്റെ കാര്യം മുത്തഫഖുൻ അലാ സിഹ്ഹതിഹി മിൻ ഹദീസ് ആയിഷ ദൂന അദദിർ റകഅത്ത്. ഇതാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുത്തഫഖുൻ അലാ സിഹ്ഹതിഹി എന്ന് മാത്രം പറഞ്ഞാൽ അത് സഹീഹാണ്, ഇതിന്റെ വിശദീകരണത്തിൽ അത് സഹീഹാണ്, ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു ഹജറുൽ അസ്ഖലാനി അത് പറഞ്ഞിട്ടുള്ളത് എത്രത്തോളമാണ്? മൂന്ന് രാത്രി നിസ്കരിച്ചു, ആ മൂന്ന് രാത്രി നിസ്കരിച്ചത് 20 റക്അത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റിവായത്തിനെ സംബന്ധിച്ച് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുന്നത്, ബാക്കികൾ ചോദിച്ചോളൂ, മുത്തഫഖുൻ അലാ സിഹ്ഹതിഹി ആ ഹദീസ് സഹീഹാണ് എന്ന കാര്യത്തിൽ ഇത്തിഫാഖ് ഉണ്ടായിട്ടുണ്ട്. ബുഖാരി അത് സഹീഹായി സ്വീകരിച്ചിട്ടുണ്ട്, മുസ്ലിം അത് സഹീഹായി സ്വീകരിച്ചിട്ടുണ്ട്, മറ്റ് മുഹദ്ദിസുകൾ സഹീഹായി സ്വീകരിച്ചു. മിൻ ഹദീസ് ആയിഷ ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന്, കാരണം നബി അങ്ങനെ മൂന്ന് രാത്രി നിസ്കരിച്ച കാര്യം ആയിഷ ബീവി ഉദ്ധരിച്ചിട്ടുണ്ട്, അത് ബുഖാരിയിലുള്ളതാണ്. ദൂന അദദിർ റകഅത്ത് അവിടെ വേർതിരിച്ചു പറഞ്ഞു. റകഅത്തിന്റെ എണ്ണം ഇവിടെ പറഞ്ഞത് അതിൽ പെടില്ല. റക്അത്തിന്റെ എണ്ണം ഈ റിവായത്തിൽ പറഞ്ഞിട്ടുള്ള 20 റക്അത്ത് എന്ന ഭാഗം ഒഴിവായി നബി രാത്രിയിൽ നമസ്കരിച്ചു എന്ന് പറയുന്ന 20 റക്അത്ത് എന്നുള്ള റക്അത്തിന്റെ എണ്ണം ഒഴിച്ച് ബാക്കി പറഞ്ഞ കാര്യം അത് സഹീഹാണ് എന്നാണ് ഇബ്നു ഹജർ പറഞ്ഞത്. അമ്മലാജർ അങ്ങനെ കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഇബ്നു ഹജർ തുടരുന്നു, എന്നാൽ എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന കാര്യം ഇബ്നു ഹിത്താൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ മിൻ ഹദീസ് ജാബിറിൻ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, അന്നഹു സല്ലാ ബിഹിം സമാനു റകഅത്തിൻ തുമ്മ ഔതർ. ആ മൂന്ന് ദിവസം നിസ്കരിച്ചപ്പോൾ എത്ര നിസ്കരിച്ചത്? ആ മൂന്ന് ദിവസം നമസ്കരിക്കുമ്പോൾ 8 റകഅത്ത് പിന്നെ ഒറ്റയാക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇബ്നു ഹിത്താന്റെ സഹീഹിലുണ്ട്, അതാണ് ശരി. എന്നാ റക്അത്ത് 20 നിസ്കരിച്ചു എന്ന് പറയുന്ന ആ ഭാഗം അത് സഹീഹല്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് ആയിഷ ബീവിയുടെ റിവായത്ത് കൊണ്ട് തന്നെ ബുഖാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് താനും. ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇത്രയും കാര്യം മുഴുവൻ വിശദീകരിക്കാതെ സപ്രഷൻ ഓഫ് ദ ഫാക്ട് എന്ന് പറയാറുണ്ട് സാധാരണ. നിർബന്ധമായും തെളിയിച്ച് പറയേണ്ട യാഥാർത്ഥ്യങ്ങൾ വസ്തുതകൾ മറച്ചു പിടിക്കുന്ന സ്വഭാവം അത് കോടതിയിലാണെങ്കിൽ കുറ്റകരമാണ്. അള്ളാന്റെ ശരണിലാണ് അത് കളിക്കുന്നത് എങ്കിൽ അത് വളരെ ഗുരുതരമായ അപകടമാണ്, അമാനത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. ഇത് അമാനത്ത് അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഖിയാമത്ത് നാൾ അടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഒരു ആലിമിന് ഒരു നിരക്കും നിരക്കുന്ന ജോലിയല്ല ഈ ചെയ്തിട്ടുള്ളത്. എൽമുള്ള എൽമിനോട് അമാനത്തുള്ള ഒരു വ്യക്തി ദുർബലമായ ഹദീസുകൾ അപ്പടി അച്ചടിച്ചു വിടുക, അതിന്റെ ദുർബലത പറയാതിരിക്കുക, ആ വിഷയത്തിൽ വന്നിരിക്കുന്ന സഹിഹായ ഹദീസുകൾ ഉദ്ധരിക്കാതിരിക്കുക, അതുപോലെ തന്നെ ആ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ മഹാന്മാരായ ഇമാമിയങ്ങൾ അതിന് കൂടെ തന്നെ പറഞ്ഞിട്ടുള്ള ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ള ബൈഹഖി അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം എഴുതിയിരിക്കുന്ന സൈനഅലി അതല്ലെങ്കിൽ അതിന്റെ തഅലീഖ് എഴുതിയിരിക്കുന്ന ഇബ്നു ഹജർ പോലെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് മറച്ചു പിടിച്ച് അവരൊക്കെ 20 റക്അത്ത് നിസ്കരിക്കാനാണ് പറഞ്ഞത് എന്ന് വരുത്തി തീർക്കുക, അത് തുറന്നു പറയുക, ഇതൊക്കെ അമാനത്തുൽ ഇൽമിയ ഇൽമിനോട് കാണിക്കേണ്ട അമാനത്തിന് കടക വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കടക വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഈ വിഷയം അത് സഹിയാണ്, അത് ഇബ്രാഹിം പറഞ്ഞിട്ടുണ്ട്, ശരിയാണ് ഇബ്രാഹിം പറഞ്ഞിട്ടുണ്ട്, റക്അത്തിന്റെ അന്വേഷിച്ചിട്ട് റക്അത്തിൽ രണ്ടൊഴിച്ച് നബി പതിനൊന്ന് നബി പിന്നെ മൂന്ന് രാത്രികളിൽ ജമാഅത്തായിട്ട് റമദാൻ നിസ്കരിച്ചു എന്ന കാര്യം ഇബ്രാഹിം തന്നെ സഹിയാന്ന് പറഞ്ഞു ഉറപ്പല്ലേ ബുഖാരിയിലുണ്ട് മുസ്ലിമിലുണ്ട്. ആയിഷ ബീവിന്റെ റിവായത്ത് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്ത് വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ ഇരുപത് റക്അത്തിന്റെ കാര്യമോ അത് ശരിയല്ല. ഈ അന്ന് മൂന്ന് ദിവസം നിസ്കരിച്ചപ്പോഴും പതിനൊന്ന് റക്അത്താണ് നിസ്കരിച്ചു കൊടുത്തത് എന്നത് ഇബ്രാഹിം ഖാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ആ സംഭവം കഴിഞ്ഞു. ഇനി പിന്നൊരു കാര്യം പറയാനുള്ളത്, പിന്നെ കൊട്ടക്കണക്കിന് ഉദ്ധരിക്കുക. ആ കൊട്ടക്കണക്കിന് ഉദ്ധരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അവരൊക്കെ ഇരുപത് റക്അത്ത് നിസ്കരിക്കുകയും നിസ്കരിപ്പിക്കുകയും ചെയ്തവരാണ് എന്നാണ്. അതിനു വേണ്ടി ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസുകളൊക്കെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ആ ഹദീസുകളൊക്കെ സാഇദ് ഇബ്നു യസീദിലൂടെ ഉദ്ധരിക്കുന്ന റിവായത്തുകളായിരിക്കും. ഹദീസ് ഇതിനുദ്ധരിച്ച ഉമർ റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു, നിസ്കരിക്കാൻ കൽപ്പിച്ചു, അദ്ദേഹത്തിന്റെ കാലത്ത് ചെയ്തു, സഹാബികൾ ചെയ്തു, ഞങ്ങൾ ചെയ്തിരുന്നു, സഹാബത്ത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് വിവിധ റിവായത്തുകൾ കൊടുത്തിട്ടുള്ള എല്ലാ റിവായത്തുകളും നിങ്ങൾ പരിശോധിക്കൂ. അതൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് സായിദ് ഇബ്നു യസീദ് റിവായത്ത് ചെയ്യുന്നു. സായിദ് ഇബ്നു യസീദിൽ നിന്ന് ആരാണ് റിവായത്ത് ചെയ്യുന്നത്? ഒരു ചോക്കുണ്ടെങ്കിൽ ഒന്നും കൂടി വ്യക്തമാക്കി തരാം.
പിന്നെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചു. പിന്നെ ഞങ്ങൾ പരാതികളായ ഞങ്ങൾ ഉപ്പല്ലിയ ഇന്നത്തെ കാലം ഞങ്ങൾക്ക് എത്തിയിരുന്നത് എങ്ങനെയാണ് കാണുന്ന ജനങ്ങൾ
രണ്ടാളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന് മുഹമ്മദ് ബിൻ യൂസുഫ്,
ഒന്ന് മുഹമ്മദ് ബിൻ യൂസുഫ്. രണ്ടാളുകൾക്ക്
പിന്നെ വേറെ പോലെ മറ്റൊരാൾക്ക് കൂടി കിട്ടുന്നുണ്ട്. അതാണ് യസീദ് ഇബ്നു ഹസീഫ.
ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒഴിവസ്കരിച്ചു, ഒഴിവസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു വന്നത്തെ കാലത്ത്, സഹാബസ്കരിച്ചു വന്നത്തെ കാലത്ത് തെരഞ്ഞസ്കരിച്ചു. ഇരുപത് ചിത്രം എന്ന് പറയുന്നത് ഒക്കെ വരുന്ന പരമ്പര എങ്ങനെയാണ്? അതിന് യസീദ് ഇബ്നു ഹസീഫ അദ്ദേഹം പറയുന്ന പോലാണ് ഇരുപത് എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ യൂസുഫ് പറയുന്ന സന്ദർഭത്തിലോ പതിനൊന്ന് എന്ന് പറയുന്നു.
അത് സൗകര്യപൂർവ്വം എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഈ സംഭവം മറച്ച വെച്ചു. അതാണ് സപ്രഷൻ ഓഫ് ദ ഫാക്ട് എന്ന് പറഞ്ഞത്.
ഈ ആധാരം മറച്ചു വെച്ചു. മുഹമ്മദ് ബിൻ യൂസുഫിനെ മറന്നു, അദ്ദേഹം പതിനൊന്ന് റക്അത്ത് എന്ന് പറഞ്ഞത് മറന്നു.
എന്നാൽ ഇങ്ങനെ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? ഇങ്ങനെ വരികയാണെങ്കിൽ ഈ രണ്ട് റാബിമാരിൽ ആരാണ് കൂടുതൽ തിട്ടത്തായിട്ടുള്ള ആളെ നോക്കണം. യസീദിനെ കുറിച്ച് പറയപ്പെട്ടത് എന്താണ്, മുഹമ്മദ് ബിൻ യൂസുഫിനെ കുറിച്ച് പറയപ്പെട്ടത് എന്താണ് എന്നത് ശരിക്കും പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഈ യസീദ് ബിൻ ഹസീഫയെ കുറിച്ച് അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹു തആല
ഒരിക്കൽ പറഞ്ഞു,
ഇരുപത്
ഹദീസ് പറഞ്ഞു. മുൻകർ ഹദീസ് പറയുമ്പോ അഹമ്മദ് ഇബ്നു ഹംബൽ വളരെ കുറച്ച് മാത്രം തജ്രീഹ് നടത്തുന്ന വ്യക്തിയാണ്, നാസിലാണ്, അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. മുൻകറുൽ ഹദീസ് പറയണമെങ്കിൽ രണ്ട് കാര്യം വേണം. അയാൾ ഉദ്ധരിക്കുന്ന ഹദീസ് യാതൊരു തകരാറുമില്ലാത്ത ഫിഖ്ഹുൽ സബ്ദായ ആളുകൾ ഉദ്ധരിച്ച ഹദീസിന്റെ എതിരാണ്. രണ്ടാമത്തേത് അയാൾക്ക് ചില നുഴപ്പുകൾ ദൗർബല്യങ്ങൾ ഉണ്ടാകേമാണ്, അപ്പോഴും മുൻകറുൽ ഹദീസ് ആവുന്നു. ഒരു റാവി മുൻകറുൽ ഹദീസിന് അദ്ദേഹത്തെ കുറിച്ച് തജ്രീഹിന്റെ ഉലമാക്കൽ, തൗസീഖിന്റെ ഉലമാക്കൽ, ഇൽമുൽ ശർഹിന്റെ തഅ്ദീൽ, തജ്രീഹിന്റെയും തഅ്ദീലിന്റെയും ഉലമാക്കൽ, ഒരാളുടെ നിവായത് മുൻകറാണ് അല്ലെങ്കിൽ അയാൾ മുൻകറാണ് എന്ന് പറയണമെങ്കിൽ, മുൻകർ എന്ന് പറയണമെങ്കിൽ ചിത്തത്ത് ചിത്തത്തിനെതിരായി കഴിയുകയാണെങ്കിൽ അത് ചാത്ത ചിത്തത്ത് ഒന്ന് നല്ല സ്വീകാര്യോഗ്യനായ ആളാണ് അയാൾ പറഞ്ഞു. അയാൾ ആൾക്കാരെതിരായി വരുന്നത് അവരാണ്, അയാളെക്കാളും വിശ്വസ്തനായ ഒരാൾക്കെതിരായി വന്നു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ഉത്തരം ഞാൻ പറയാം, അതെന്താ പറയാ ചാർജ്. എൽബുൽ ഹദീസ് പ്രധാനമായിട്ട് എഴുതിയിരുന്ന യോഗ്യനാണ്, അയാളെക്കാളും യോഗ്യൻ മുഹമ്മദ് യൂസഫ് ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ റിവായത്തിനെ കുറിച്ച് എന്റെ അഹത്തിനെ പറയാൻ പാടുള്ളൂ, അദ്ദേഹത്തിന്റെ റിവായത്തിന് ചാർജത്താണ്, റിവായത്തു ചാർജ എന്ന് പറയണം. പക്ഷേ അഹമ്മദിനകത്ത് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് മുൻകറുൽ ഹദീസാണ്. അതിന്റെ അർത്ഥം ഇദ്ദേഹം എല്ലാത്ത എല്ലാ അദ്ദേഹം അറിയിപ്പാണ് എന്നും അതിലൊരു വലിയ ഒരു അറിയിപ്പ് ഔസത്തിനെതിരിൽ വരുമ്പോഴാണ് അദ്ദേഹം മുൻകറാകുന്നത്. അദ്ദേഹത്തിന്റെ റിവായത്ത് മുൻകറുൽ ഹദീസാകുന്നത്. അപ്പൊ അഹമ്മദ് ഇബ്നു ഹംബൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു, ഇദ്ദേഹം ഹദീസ് വിഷയത്തിൽ മുൻകറാണ്. അദ്ദേഹത്തിന് സ്വയമേവ ചില മുഴക്കുകൾ ദൗർബല്യങ്ങൾ ഉണ്ട്. അതിന് പുറമെ വളരെ ചിത്തത്തും ചെറുതുമായിരിക്കുന്ന ആളുകളുടെ വിവാഹത്തിന് എതിരെ അദ്ദേഹം പറയുകയും ചെയ്യാറുണ്ട് എന്ന കാര്യം അതിൽ വന്നിരിക്കുകയാണ്. ഇനിയോ ഇദ്ദേഹം കുറിച്ച് നോക്കാം, അഹമ്മദ് ഇബ്നു ഹംബലിനെ കുറിച്ച് ചിത്തത്തും ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് വാക്ക് പ്രയോഗിച്ചത്. ഈ ഉലൂമുൽ ഹദീസ് പരിചയമുള്ള ആളുകളുണ്ട്, സിഖത്തുന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ വില എന്താണ്, സിഖത്തുന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ വില എന്താണ്, ഏതൊരു റാവിയെ കുറിച്ച് സിഖത്തും സിഖത്തും എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിഖത്തും സിഖത്തും എന്ന് പറഞ്ഞാൽ അയാൾ എത്രത്തോളം യോഗ്യനായി തീരുമെന്നുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന മുഹമ്മദ് ഇബ്നു യൂസഫിനെ കുറിച്ച് മുഹദ്ദിസുകളിൽ പെട്ടിട്ടുള്ള ഉസ്താദുകൾ അൽമുൽ ജർഹിബ് തഅ്ദീലിന്റെ ഉലമാക്കൾ പറഞ്ഞത് സിഖത്തുൻ സിഖത്തുൻ, ഒറ്റൊരു ശേഷത്തിൽ നിർത്തിയില്ല, സിഖത്താണ് അയാൾ പ്രാമാണികനാണ്, യോഗ്യനാണ്, സിഖത്തുൻ അതിൽ ശരിക്കുറച്ച യോഗ്യനായിട്ടുള്ള ആളാണ്. അപ്പോ യോഗ്യതയുടെ കാര്യത്തിൽ വളരെ നിർത്തിയിരിക്കുന്ന മുഹമ്മദ് ഇബ്നു യൂസഫ് അദ്ദേഹത്തിന്റെ വിവാഹത്തിൽ എതിരിൽ ഇദ്ദേഹം അദ്ദേഹം നിർദ്ദേശിക്കുമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം യാതൊരു തകരാറുമില്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വാക്ക് ശാന്തമായി പോകും. അഹമ്മദ് അഹമ്മദ് അത് ശാന്തമെന്ന് പറയുന്നത് ഉത്തർ ഹദീസെന്നാണ് പറയുന്നത്, കാരണം അദ്ദേഹത്തിന് സ്വയമേവ വേറെ ചില ദൗർബല്യങ്ങളുണ്ട് എന്നതിനാൽ ഇതാണ് അതിന്റെ പ്രശ്നം. ഈ കാര്യം ഇത് കുറച്ചൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നല്ലോണം ആ വിഷയത്തിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുന്ന ആളുകൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ആളുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂല, ഈ ബുക്കെഴുതുന്ന ആളുകൾ അറിയില്ല, അറിഞ്ഞാൽ തന്നെ സൗകര്യപൂർവ്വം ഇതൊന്നും പൊതുജനങ്ങൾക്കാരും പറഞ്ഞുകൊടുക്കൂല, പറഞ്ഞുകൊടുത്താലും മനസ്സിലാകൂല എന്നാണ് പറയാ. മാത്രമല്ല ഇമാം ദഹബി ഹാകിമുസ് ദഹബി യസീദ് ബിൻ ഹുസൈഫയെ മീസാനിലെ എഴുത്തുകാരൻ ഉൾപ്പെടുത്തിയിട്ടുള്ള റാവിയാണ്. ഒരു റാവിയുടെ പേര് മീസാനിലെ എഴുത്തുകാരിൽ വന്നു എന്നത് തന്നെ അതൊരു ചെറിയ അയോഗ്യതയാണ്. മീസാനിലെ എഴുത്തുകാരിൽ ഉൾപ്പെടുത്തുന്നത് എന്തെങ്കിലും തരത്തിലുള്ള മഹാനുള്ള ആളുകളെയാണ് അതിൽ ഹാസനു സാഹിബ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോ യസീദ് ബിൻ ഹുസൈഫക്ക് ഞാൻ രണ്ട് ദോഷം പറഞ്ഞു. ഒന്ന്, രണ്ടല്ലപ്പം മൂന്ന് ദോഷമായി. ഒന്ന്, ചെറിയോർക്കുന്നാണ് തുടങ്ങുക. ഹാഫിദ് സാഹിബ് അദ്ദേഹത്തെ മീസാനിൽ എഴുത്തുകാരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് തന്നെ ഒരു ചെറിയ അയോഗ്യതകളുടെ ലക്ഷണമാണ്. മീസാനിൽ എഴുത്തുകാരിൽ ഏത് തലമാണിമാരാണുള്ളത്? ഏതെങ്കിലും തരത്തിലുള്ള മഹാനുകളും താഴുകളും പറയപ്പെട്ടവരെ അതിലുള്ളൂ. രണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, യസീദ് ബിൻ ഹുസൈഫയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തെക്കാൾ ഔസത്തായ ആളുകൾ ഉദ്ധരിച്ച റിവായത്തിൽ എതിരുദ്ധരിക്കുന്ന ആളാണ്.
മൂന്ന്, ആ ഉദ്ധരിക്കുന്ന ആള് ഇദ്ദേഹം സിഖത്തല്ലാത്തതിനാൽ സിഖത്തല്ല എന്നാണ് അഹമ്മദ് ബിൻ ഹംബലിന്റെ ഭാഷ്യം. അതുകൊണ്ട് അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ആ റിവായത്തിനെ ചാത്തത്താക്കി ചുരുക്കുകയല്ല, അദ്ദേഹത്തെ മുൻകറുൽ ഹദീസ് എന്ന് പറയാം. കാരണം അദ്ദേഹം എതിർ നിൽക്കുന്ന മുഹമ്മദ് ബിൻ യൂസഫ് അദ്ദേഹം സിഖത്തുൻ സബത്തുൻ സിഖത്തുൻ സബത്തുൻ എന്ന് പറയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഈ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ കൊട്ടക്കണക്കിന് നിരത്തിയിട്ടുള്ള കാര്യങ്ങൾ, അത് ഒന്നല്ല, ഒരുപാട് ഹദീസുകളുണ്ട്. അതിനോട് ഓരോരുത്തരുടെയും ഞാൻ കടന്നുപോയി അത് അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം കരുത്തതും ജനങ്ങളോട് ജനങ്ങൾക്ക് ഇമാമാക്കി നിർത്തി കൊടുത്തപ്പോൾ ഉമയ്യ കാണാനോട് പറഞ്ഞതും അതുപോലെ തന്നെ പിന്നീട് ജനങ്ങൾ കരുതിയതും ഞങ്ങൾ സഹാബികൾ കരുതിയതുമായ കാര്യം ഹിമായത്തം ചെയ്യുന്നത് തായ്മുടി എതിരിൽ നിന്ന് രണ്ടാളുകളാണ്. അത് എതിരും അദ്ദേഹം പറയുന്ന കാര്യം ശരിയാണ്, പക്ഷേ പ്രത്യേകത്തിന്റെ എണ്ണം പറഞ്ഞേർത്ത് അദ്ദേഹത്തിന് ഇസ്ലാമം സംഭവിച്ചു. ഇതാണ് സംഭവിച്ചത്. മാത്രമല്ല അതിന് പുറമെ വേറെ തോട്ടമായ മുക്തി എന്നതാണ് ഉണർന്നതിന്റെ വാക്യം മുക്തവർ ഹരിയെന്നാണ് വിശേഷിപ്പിച്ചത്. കൃത്യമായി 11 എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് 11 റക്അത്താണ് ഉമർ ഖത്താബിന്റെ കാലത്ത് നടന്നത് എന്നത് കൃത്യമാണ്. പിന്നെ വേറെ റിവായത്തിൽ കൊടുത്തിട്ടുണ്ട്, പണ്ടുകാലം മുതലേ ഇവിടെ പറഞ്ഞു പോകുന്ന യസീദ് ബിൻ റുമാന്റെ റിവായത്ത്. സൈബ് ബിൻ യസീദിൽ നിന്നല്ലാതെ യസീദ് ബിൻ റുമാൻ പറയാണ് കാലന്നാസി അപ്പോ ഉമർ ഖത്താബിന്റെ കാലത്ത് ജനങ്ങൾ 23 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന റിവായത്ത്. യസീദ് ബിൻ റുമാൻ ഉമർ ഖത്താബിന്റെ കാലത്ത് ജനിച്ചിട്ടില്ല, ഉമർ ഖത്താബ് മരിച്ചു കുറച്ച് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് മിസ്സിംഗ് ലിങ്ക് ഉണ്ട്. ആ നിലക്ക് തന്നെ അത് തള്ളപ്പെട്ടു പോയിട്ടുള്ളതുമായ കാര്യമാണ്. ഇതാണ് അതിന്റെ കാര്യം. ചിത്രത്തിൽ തകർത്ത് മുഹമ്മദ് ബിൻ യൂസഫിനെ കുറിച്ച് പറഞ്ഞ ഇബ്രാഹിം അസ്സലാമി തന്നെയാണ് അദ്ദേഹത്തിന്റെ തഖ്രീബിലും അതുപോലെ തന്നെ തെഹദീബിലും ഒക്കെ ഇദ്ദേഹത്തെ ചിത്രത്തിൽ തകർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഇസ്റാബ് ഉണ്ടായിട്ടുണ്ട്. അതത് റക്അത്ത് സിയാമുല്ലൈലിന്റെ അതത് റക്അത്ത് പറയുന്നിടത്ത് ഇസ്റാബ് ഉണ്ടായി എന്ന കാര്യം അറിയപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഇതാണ് ഇതിന്റെ വിഷയം. എന്നാൽ ഉമറിന്റെ കാലത്ത് എന്താ നടന്നത്? തിരുസല്ലല്ലാഹി അലൈഹി വസല്ലമ നമസ്കരിച്ചപ്പോ വീട്ടിൽ നിന്നാണെങ്കിൽ റസൂലുള്ളാഹിന്റെ അഹ്വാലി ഏറ്റവും അധികം അറിയുന്നത് ആയിഷ ബീവി അവർ പറഞ്ഞു 11 കൂടൂല ചുരുങ്ങാറ്. അതുപോലെ തന്നെ 3 ദിവസം നമസ്കരിച്ചു കൊടുത്തപ്പോൾ എത്രയാണ് നമസ്കരിച്ചത്? അത് 20 റക്അത്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ റിവായത്ത് ദുർബലമാണ്. ആ റിവായത്തിന് നേരത്തെ പറഞ്ഞ അബൂ ശൈബണ്ട് ഇബ്രാഹിം ബിൻ ഉസ്മാൻ എന്ന് പറയുന്ന മത്റൂഫ് ഹദീസിന്റെ അത് സ്വീകാര്യമല്ല. എന്നാൽ അത് നബി 11 റക്അത്താണ് നിസ്കരിച്ചത് എന്ന കാര്യം ആ ഇബ്രാഹിം ഖാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ശരിയായ തരത് പ്രകാരം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഉമർ ഖത്താബിന്റെ കാലത്തെ സ്ഥിതി എന്താ? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3-ാമത്തെ ദിവസം ഇത്ര വരെ പറഞ്ഞു. 4-ാമത്തെ ദിവസം ആളുകളുടെ അടുക്കലേക്ക് വന്നില്ല, സുഹിസ്കരിക്കാനേ വന്നുള്ളൂ. അന്ന് അവരോട് പറഞ്ഞു, നിങ്ങളുടെ സാന്നിധ്യം എനിക്കറിയാം, വരാതിരുന്നത് നിങ്ങൾക്കത് പറഞ്ഞാക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. അത് പറഞ്ഞാക്കിയാൽ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് ചെറു വസ്തുതയും കൂടെ പറഞ്ഞു. فإن صلاة المرء في بيته أفضل من صلاة أفضل من غيره إلا المكتوبة. ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളാണ് ശ്രേഷ്ഠം, കർമ്മമല്ലാത്തതൊക്കെ. അതുകൊണ്ട് നിങ്ങളത് വീട്ടിൽ വെച്ച് നമസ്കരിച്ചാൽ ഒരു കുഴപ്പമല്ല എന്നുള്ള രൂപത്തിൽ ഒരു പൊതുവിധിയാണത്. സുന്നത്ത് നമസ്കാരങ്ങൾ ഏതുവാണെങ്കിലും നമുക്ക് എവിടെ വെച്ച് നമസ്കരിക്കാം? വീട്ടിൽ വെച്ച് നമസ്കരിക്കാവുന്നതാണ്, അതാണ് നല്ലത്. എന്നാൽ ചില പ്രത്യേക പരിഗണനകൾ വരുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പിന്നെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, ഓരോരുത്തരും ചിലര് ഹിഫ്ദില്ലാത്തവര് പള്ളിയിൽ നിസ്കരിക്കുന്നവരെ പിന്നാലെ നിസ്കരിക്കും ചെറിയ ജമാഅത്ത്, വേറെ ചിലര് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് വന്നിട്ട് ദീർഘമായി നിസ്കരിക്കും, ചിലര് വീട്ടിൽ നിസ്കരിക്കും. ഇങ്ങനെ ഉമർ അബൂബക്കർ സിദ്ദീഖിന്റെ കാലം 2.5 വർഷം അങ്ങനെ പോയി. ഉമർ ഖത്താബിന്റെ കാലത്ത് ഒരിക്കൽ അദ്ദേഹം പള്ളിയിൽ വന്ന് നോക്കുമ്പോ പൈതന്നാ സൗദാഴ് മുത്തഫഖൂൺ, ഒരുപാട് ജമാഅത്ത്, ഒന്നൊന്നുമല്ല, ഒന്നിലധികം ജമാഅത്തുകൾ നടക്കുന്നു. അത് സാമാന്യ ദീർഘമായി ഓതുന്ന ഒരു ഇമാമിന്റെ കീഴിൽ കുറച്ചാൾക്കാർ, ഒരു മുത്തവസ്സിത്തായി ഓതുന്ന ആവറേജ് ദൈർഘ്യത്തിൽ ഓതുന്ന ആൾക്കാരുടെ പിന്നിൽ കുറച്ചും കൂടി ആൾക്കാർ, ചുരുക്കി ഓതുന്ന ആൾക്കാരുടെ പിന്നിൽ വേറെ കുറച്ചാൾക്കാർ, ഇങ്ങനെ പല രൂപത്തിൽ ആളുകൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാവരെയും കൂടെ ഒരു ഇമാമിന്റെ കീഴിൽ അണിനിരത്തിയാലും. അങ്ങനെ ഉബൈബ് ഇബ്നു കഅബിനെയും സമീമദ്ദാരിയെയും വിളിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇമാമും നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അമറുമാരിക്കാൻ വേണ്ടി പറഞ്ഞു, കൽപ്പിച്ചുമർത്ത കൽപ്പന. അത് ഇമാം മാലിക് അദ്ദേഹത്തിന് മോപ്പയിൽ ഉദ്ധരിച്ചിട്ടുള്ള മാലിക്കിന്റെ സനദ് എന്ന അർഫഉ ദർജ ഏറ്റവും മുഖ്യ സനദ. ഒരേ സമയത്ത് രണ്ട് ജമാഅത്ത് നടന്നിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്ത് പോലും നടന്നു. ഈ ഖിയാമുല്ലൈലിന്റെ കാലം ഉമർ ഖത്താബിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. അതിലൊരു വലിയ കുറ്റം പറയാൻ പറ്റില്ല, പറമ്പസ്കാരല്ല ഇതാണ്. അത് ദീർഘമായി ഉപസ്കരിക്കുന്ന ആളുകൾ അവരെ തുടരാൻ കഴിയില്ലെങ്കിൽ വേറെ മൂലയിൽ കുറച്ച് ദൂരത്ത് വേറെ കുറച്ചായി, അതിന് യാതൊരു കുഴപ്പമില്ല. രണ്ട് ജമാഅത്ത് ഒരു നിസ്കാരം എന്ന് പറയുന്നത് പറമ്പസ്കാരത്തിന്റെ കാര്യമാണ്. അത് പറമ്പസ്കാരത്തിന്റെ ജമാഅത്ത് ഒറ്റ ജമാഅത്തുണ്ട്, അതാണെങ്കിൽ നമുക്ക് 25 ജമാഅത്ത് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ നേരെ തിരിച്ചാണ് വെക്കുക. ഇതിനി അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് ജമാഅത്ത് നടത്തിയാൽ ഒരു പള്ളിയിൽ തന്നെ, ഇപ്പൊ ഇവിടെ വലിയ തെറ്റാണ്, തറാവീഹ് നമ്മൾ നിസ്കരിച്ചു ഇശാക്ക് ശേഷം 11:30, ആ പള്ളിയിൽ തന്നെ ദീർഘമായി നിസ്കരിക്കാൻ തഹജ്ജുദാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരെ ഒരു 2 മണിക്കൂർ നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ചാൽ, ഏ തറാവീഹ് നിസ്കരിച്ചു ഇനി രണ്ടാം നിസ്കരിക്കാൻ പറ്റൂല എന്നായിരിക്കും പള്ളിക്കമ്മറ്റിന്റെ മറുപടി. അതിന്റെ കാര്യമൊന്നുമില്ല, യാതൊരു കുഴപ്പമില്ല, തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് സമ്മതിക്കാവുന്നതുള്ളൂ. ഏതാണെങ്കിലും ശരി, ഉമർ ഖത്താബ് 11 റക്അത്ത് നിസ്കരിക്കാൻ ഇവരെ ഏർപ്പാട് ചെയ്തത് ആ സംഭവം അത് റമദാനിലല്ലാത്ത കാലത്തെ തഹജ്ജുദിന് മാത്രമാണ് എന്നത് ഈ പുസ്തകത്തിൽ അങ്ങനെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ലോകത്ത് വേറൊരാൾക്ക് സമർത്ഥിക്കുക സാധ്യമല്ല. അത് തഹജ്ജുദ് വേറെ നിസ്കാരമാണ്. മാത്രമല്ല, ഉമയ്യ ഇബ്നു കഅബ് സമീമുദ്ദാരിയെ നമസ്കരിച്ചു കൊടുത്തിരുന്നത് തഹജ്ജുദായിട്ടല്ല, ഇശാനിസ്കാരത്തിന്റെ ശേഷമായിരുന്നു. ഇശാനിസ്കാരത്തിന്റെ ശേഷമായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ജമാഅത്തിൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ ചെയ്തത്, വീട്ടിൽ കുടുംബത്തെ കൂട്ടിയിട്ട് ദീർഘമായി പാരായണം ചെയ്ത് തഹജ്ജുദായി നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ പൊതുവായ വിധിയുണ്ട്. എന്ത് പൊതുവായ വിധി? പറമ്പല്ലാത്ത ഏത് നമസ്കാരവും വീട്ടിൽ വെച്ച് നിർവഹിക്കലാകുന്നു കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ ശ്രേഷ്ഠത കൈവരിക്കാൻ അത് തഹജ്ജുദായി കുടുംബത്തെയും കൂട്ടി ദീർഘമായി നിസ്കരിക്കാൻ കഴിയുന്ന ആളെ അങ്ങനെയാണ് ഇതുവരെ നിസ്കരിച്ചു പോകുന്നത്. അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്. എന്നാൽ ഇമാം അഹമ്മദ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോ പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ ജമാഅത്ത് ഉണ്ടെങ്കിൽ ആ ജമാഅത്തിനാണ് ഞാൻ മുൻഗണന കൊടുക്കുന്നത്. ഇത് സാധാരണക്കാരെ കുറിച്ച് ആമികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇമാം അഹമ്മദിന്റെ കൗലിനാണ് മുൻഗണന. കാരണം എന്താണ്? അതിനെ സാധൂകരിക്കുന്ന തെളിവ് പറഞ്ഞു, ഒരാൾ ഇമാമിന്റെ കൂടെ ഇമാമിന്റെ കൂടെ ഒരാളെ രാത്രി നമസ്കാരം നിർവഹിച്ചു, ഇമാമ് പിരിഞ്ഞു പോകുന്നത് വരെയെങ്കിൽ ആ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലമുണ്ടല്ലോ, ആ ജമാഅത്തിന്റെ പ്രതിഫലമുണ്ട് എന്നതുകൊണ്ട് അവാമിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പോയിട്ട് ഒറ്റ നിസ്കരിക്കാന്നുള്ളത് ദീർഘമായി നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഈ പറഞ്ഞ പ്രതിഫലം അവർക്ക് പകരം കിട്ടാനുള്ളത് കൊണ്ടും അത് അവർക്ക് അങ്ങനെയാകാവുന്നതാണ്. ഇതാണ് ഇമാം അഹമ്മദിന്റെ കൗല്. ഏതാണെങ്കിലും ശരി, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തറാവീഹ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് റമളാനിൽ നമസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത് 11 റക്അത്താണ്, അതല്ലാതെ 20 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ കാര്യം അത് യസീദ് ബിൻ ഹുസൈഫയുടെ ഒരു തെറ്റിദ്ധാരണയാണ്, ഇൻസ്റാബാണ്. അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ള റിവായത്ത് മുൻകറുൽ ഹദീസാണ്. അദ്ദേഹത്തെക്കാളും മൗത്തഖും സദത്തുമായ മുഹമ്മദ് ബിൻ യൂസുഫ് അതിനെക്കുറിച്ച് തന്നെ ഉദ്ധരിക്കുമ്പോൾ 11 എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും പിടിക്കാൻ പറ്റൂല, അത് തെളിവല്ല, മുൻകറായ ഹദീസാണ്. പിന്നെ യസീദിന്റെ റുമാന്റെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ടാമത് പള്ളിയിൽ വന്നു. അപ്പോ ഉമർ ബിൻ ഖത്താബ് എന്താ പറഞ്ഞത്? നിഅമത്തുൽ ബിദായത്തു ഹാദിഹി, ആ ഈ പുതിയ രീതി എത്ര നല്ലതാണ്, ഈ ബിദായത്ത്, ഈ പുതിയ രീതി. പുതിയ രീതി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിരുന്നു, പിന്നെ അത് ഒരു കാരണം നിലനിൽക്കുന്നതിനാൽ റസൂലുള്ളാഹ് ഒഴിവാക്കി. പിന്നെ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് അത് പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഉമർ ബിൻ ഖത്താബിന്റെ ഖിലാഫത്തിന്റെ ആദ്യത്തിലും ഒരു ജമാഅത്തല്ല. പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇദ്ദേഹം അത് ഏകീകരിച്ചു, ഒരു ഇമാമിന്റെ കീഴിൽ എല്ലാവർക്കുമായി ഒരു ഇമാമാക്കി കൊടുത്തു. അതെത്ര നല്ല കാര്യമാണ് എന്ന് ചോദിച്ചു. എന്നൊക്കെ തുടർന്ന് പറയണത്, വല്ലദീന യനാമൂന അൻഹാ ഖൈറു മിനൽ ലദീന യഖൂമൂന ലഹ, ഈ തറാവീൻ ഇപ്പൊ നിൽക്കുന്നതിനേക്കാളും ഹൈറായ ആളുകൾ ഇപ്പൊ കടന്നിറങ്ങിയിട്ട് തഹജ്ജുദാക്കിയിട്ട് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ ശ്രേഷ്ഠതയും കൂടി ഉണ്ടല്ലോ. ഉമർ ഖത്താബ് അതിലോട്ട് പങ്കെടുത്തതുമില്ല. അപ്പൊ ആ നിസ്കാരം ഏതാ? തറാവീഹ് തന്നെ, യാതൊരു സംശയമില്ല. എന്നിട്ട് ഇവര് പറഞ്ഞ ഇവരുടെ ഭാഷയിലെ തറാവീഹ് എന്നിട്ട് ക്ലിയർ ആയിട്ട് തെളിയുന്ന കാര്യമാണ്. അല്ലാതെ ഉമർ ബിൻ ഖത്താബോ ഏതെങ്കിലും ഒരു സഹാബി വര്യനോ ഉമർ ഖത്താബോ ഏതെങ്കിലും ഒരു സഹാബി വര്യനോ 11 റക്അത്തിനപ്പുറം ഖിയാമുല്ലൈൽ, അല്ലെങ്കിൽ പിൽക്കാലത്ത് ജനങ്ങൾ തറാവീഹ് എന്ന അപരനാമത്തിൽ പറഞ്ഞിട്ടുള്ളത് ഖിയാമു റമദാൻ, അല്ലെങ്കിൽ തഹജ്ജുദ്, അല്ലെങ്കിൽ വിത്ര് 11 റക്അത്തിലധികം നമസ്കരിച്ചു എന്നത് തെളിയുക സാധ്യമല്ല. പിന്നെ എന്തായിട്ടുള്ളത്? തെളിയുക സാധ്യമല്ല. ഒരു ബുഖാരിയിലും മറ്റും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിനെ ഉലമാക്കൾ വ്യാഖ്യാനിച്ച ഒരു വ്യാഖ്യാനത്തിന്റെ പഴുതുണ്ട്. അത് മാത്രമേ ആ വിഷയത്തിന് ബാക്കിയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉലമാക്കളുടെ വ്യാഖ്യാനം ഇവിടെ പറയേണ്ട കാര്യമില്ല. ഞാൻ ഹദീസാണ് ചർച്ച ചെയ്തതെന്നുള്ളവർക്ക് മറച്ചു പിടിച്ചു പോകാം. അത് അമാനത്തിന് കുറവാണ്. ഉള്ളതുള്ളത് പോലെ മുഴുവനും പറഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നവർ മനസ്സിലാകാൻ അത്രേ ആവശ്യമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് ദീർഘമായ നമസ്കാരം, മനോഹരമായ നമസ്കാരം, അതിന്റെ ദൈർഘ്യത്തെക്കുറിച്ച്, അതിന്റെ പിന്നെ ഭംഗിയെക്കുറിച്ച് എന്നോട് നിങ്ങൾ ചോദിക്കേണ്ടതില്ല. ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കും, ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കും, അങ്ങനെ ഫജ്റാകുമെന്ന് ഭയപ്പെട്ട നബി ഒറ്റയാക്കുകയും ചെയ്യും. അവിടെ ഒരിക്കലും റക്അത്തിന്റെ എണ്ണം നിജപ്പെടുത്തിയിട്ടില്ലല്ലോ. അത് ആയിഷ ബീവിയോട് ചോദിച്ചത് കൈഫ എന്നുള്ള പദത്തിലാണ്. എങ്ങനെയാണ് നമസ്കരിച്ചിരുന്നത്? കൈഫ എന്നുള്ള അറബി പ്രയോഗത്തെ വളരെ വളരെ സൂക്ഷ്മമായി മുടിനാരയിലെ കീറി പരിശോധിച്ചാൽ കൈഫയുടെ വ്യാഖ്യാന സാധ്യതയിൽ കെമ്മും കൂടപ്പെടും എന്ന് പറയുന്ന ഭാഷാ പണ്ഡിതന്മാരാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ എത്ര ഉണ്ടായിരുന്നു എന്നതും കൂടി ആ ചോദ്യത്തിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ റക്അത്തിന്റെ എണ്ണം നിജപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഇമാമ് 11 അപ്പുറം പോയാൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പോകുന്നത്. കുറെ മുൻകാലത്ത് തന്നെ റക്അത്തിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്, മുൻകാലത്ത് തന്നെ റക്അത്തിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇമാം മാലിക് ചോദിച്ചു, ഈ വർദ്ധിച്ച തോതിലുള്ള റുക്കുഴുകൾ 40 റക്അത്ത് നിസ്കരിക്കുന്നു അവിടെ, ഇതൊക്കെ എന്ത്? പിന്നെ എവിടുന്നാണ് ഇവര് ജനങ്ങൾ ഇങ്ങനെ ഇത് പുതുതായി ഉണ്ടാക്കിയത് എന്ന് എനിക്കറിയില്ല. ഇമാം മാലിക് ബിൻ അനസിന്റെ കാലം നോക്കണം. അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിലും ഒരു കാരണവശാൽ ഗണ്ഡിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകട്ടെ, ഒരു സ്വഹാബി 11 റക്അത്തിലധികം ഖിയാമുല്ലൈൽ, ഖിയാമു റമളാൻ, തറാവീഹ് എന്ന അപരനാമത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ഖിയാമുല്ലൈൽ, അല്ലെങ്കിൽ റമളാനിലാകുമ്പോൾ ഖിയാമു റമളാൻ, അല്ലെങ്കിൽ ഉറങ്ങിയെഴുന്നേറ്റ് നടക്കുമ്പോൾ തഹജ്ജുദ്, അല്ലെങ്കിൽ വിത്ര്, ഈ പറയുന്നതിന് ഇതിനൊക്കെ ഒരേ തെളിവാണ് മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്നത്. അതൊക്കെ ഒരേ കാര്യമായിട്ടാണ് ഫുഖഹാക്കളായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. സുയൂത്തി അങ്ങനെയാണ് കണ്ടത്, ജൈനാണി അങ്ങനെയാണ് കണ്ടത്, ഇബ്നു ഹജർ അങ്ങനെയാണ് കണ്ടത്, മുഴുവൻ മുഹദ്ദിസുകളും ബുഖാരി മുസ്ലിമോട്ട് എല്ലാവരും അങ്ങനെയാണ് കണ്ടത്. അതുകൊണ്ട് ഇവരാരെങ്കിലും ഒരു സ്വഹാബി 11 റക്അത്തിലധികം ഇത് നിസ്കരിച്ചു എന്നത് സംശയരഹിതമായ നിലക്ക് കുറ്റമറ്റൊരു സനദിലൂടെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് അതിന്റെ കാര്യം. എന്നാൽ വളരെ ആദ്യകാലം മുതൽ തന്നെ പൊതുജനങ്ങളിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ആളുകൾ സഹാബത്തിന്റെ കാലത്തിന് ശേഷം സഹാബത്തല്ലാത്ത ആളുകൾ അവർ കൂടുതൽ റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനം ഇതാണ്. ആയിഷ ബീവിയോട് എങ്ങനെയാണ് രാത്രി നിസ്കാരം എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ എന്ന ചോദ്യത്തിൽ എത്രത്തോളം ഉണ്ട് എന്നതും കൂടി ഉൾപ്പെടുമല്ലോ, ഭാഷാപരമായി അതിന് സാധ്യത ഉണ്ടല്ലോ. അതിന് ആയിഷ ബീവി എണ്ണം നിജപ്പെടുത്തിയിട്ടില്ലാത്ത നിരക്കും, അതുപോലെ തന്നെ മാക്കാന നബി വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലധികം വേറെ വർദ്ധിപ്പിച്ചൂടാ എന്ന് ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാം. അത് ന്യായമല്ല. ഏതാണെങ്കിലും ശരി, ഈ പഴുതി വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ 11 നിസ്കരിക്കാം എന്ന ധ്വനിയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അത് ഹനഫി മദ്ഹബിൽ ഇഷ്ടം പോലെ ആൾക്കാർ അത് കൊട്ടക്കണക്കിനതിന് കിട്ടും. അതുപോലെ തന്നെ ഷാഫി മദ്ഹബിൽ കിട്ടും. ഷാഫി മദ്ഹബിന്റെ പൗരി 20 റക്അത്ത് എന്ന് തെറ്റിദ്ധരിക്കരുത്, റക്അത്ത് നിജപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇമാം നബവി അവസാനം അത് തർജിഹ് ചെയ്യുന്നത് ഇത്ര റക്അത്ത് എന്ന് തർജിഹ് പേര് തഖ്രീർ ചെയ്യാൻ പറ്റൂല, നിജപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ തരത്തിലുള്ള വ്യാഖ്യാനപരമായ പഴുതു കൊടുത്തിട്ട് 11 നിസ്കരിക്കുന്നതിന് ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഉലമാക്കൾ മുൻകാലത്തും മറ്റും അതിന് അവർ അനുവദിച്ചു കൊടുക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഹംബലി മദ്ഹബിൽപ്പെട്ടിട്ടുള്ള ചില ഉലമാക്കളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹംബലി മദ്ഹബിലുള്ള ഉലമാക്കൾ ഹംബലി മദ്ഹബാണ് പലപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത്? പലപ്പോഴും അവസാന കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന്റെ തൊട്ട് മുമ്പ് മസ്ജിദുൽ ഹറാമിലൊക്കെ അവരുടെ സ്വാധീനമാണ്, അവരുടെ ഇമാമുകളാണ് ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല, ഇന്ന് സൗദി അറേബ്യയിലുള്ള ഉലമാക്കളിൽ പലരും മദ്ഹബ് അവരാദ്യമായി എന്ത് സ്വീകരിക്കുന്നത്, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ ഓതുന്നതും ഒക്കെ ഹംബലി മദ്ഹബ് അനുസരിച്ചാണ്. കാരണം അതാണ് ഹദീസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നതിനാലും വേറെ ഇല്ല ചരിത്രപരമായ കാരണങ്ങളാലും. അതുകൊണ്ട് തന്നെ ഹംബലി മദ്ഹബിലുള്ള ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 20-ലധികം റക്അത്ത് നിസ്കരിക്കാം, 20 റക്അത്ത് നിസ്കരിക്കാം, 11-ലധികം നിസ്കരിക്കാം, 20 റക്അത്ത് നിസ്കരിക്കാം, 23 റക്അത്ത് നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇദ്ദേഹവും ആര് ഈ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹവും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. 20 റക്അത്തിനധികം നിസ്കരിക്കാമെന്നല്ല, യാതൊരു സംശയമല്ല, അത് മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. മാത്രമല്ല സൗദി അറേബ്യയിലുള്ള ഇപ്പോഴത്തെ ഭരണാധികാരികൾ ആ 23 റക്അത്ത് തന്നെ തുടരട്ടെ എന്ന നിലപാടുള്ളത് കൊണ്ട് അത് തിരുത്തുന്നില്ല, തിരുത്തിയ ഇത്രയും ഭയപ്പെടുന്നുണ്ട്. അതിനുമെല്ലാം പുറമെ കാര്യങ്ങൾ ഉലമാക്കളോട് ചോദിച്ചാൽ ഇന്നവിടെ ജീവിച്ചിരിക്കുന്ന ഉലമാക്കളും പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11-ന്റെ അപ്പുറം നിസ്കരിച്ചിട്ടില്ല, പിന്നെ സഹാബത്തും 11-ലധികം നിസ്കരിച്ചത് ഗണ്യമായി തെളിയുന്നില്ല. അതുകൊണ്ട് അവര് ചെയ്തിട്ടുള്ളതാണ് ഔല, ഏറ്റവും തരപ്പെട്ടത്, അതിൽ നമ്മൾ ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെ കണ്ടല്ലോ, അത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല, അത് ഉരുൾ അമ്രന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞ് വിഷയം അവസാനിപ്പിക്കാൻ അവർ ചെയ്യാറുണ്ട്. ഇതാണ് അതിന്റെ സ്ഥിതി വിശേഷം. പിന്നെ ഷാഫി മദ്ഹബിലുള്ള പല ആളുകൾ റക്അത്ത് മിച്ചപ്പെടുത്തിയിട്ടില്ല, 20-ഉം 23-ഉം പറഞ്ഞിട്ടുണ്ട്. മാലിക്കി മദ്ഹബ് ചില ഉലമാക്കൾ 40-ഓളം റക്അത്ത് പറഞ്ഞിട്ടുണ്ട്. ഹനഫി മദ്ഹബിലുള്ള ആളുകൾ 23 റക്അത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഹ്ലുൽ ഹദീസിൽ തന്നെ പെട്ട ആളുകൾ 11-ആണ് നബിസല്ലാസ്ലമയും സഹാബത്തിൽ നിസ്കരിച്ചതായി തെളിയുള്ളൂ, അതിലധികമല്ല, അതുകൊണ്ട് അതിൽ നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയും, എന്നാൽ ഈ കാര്യത്തിൽ അതിനപ്പുറത്തേക്ക് പോകുന്നത് ഒരു ഭയങ്കര തെറ്റായിട്ട് പറയാതെ പോകുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ഇതാണ് അതിന്റെ വിഷയം. അതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനെ വളരെ ബേസിക്കായി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ബ്രീഫ് ചെയ്തിട്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിയാറുകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അവനെ ദിക്ര് ചെയ്തുകൊണ്ട് ഇവിടെ ജീവിതം കഴിച്ചു കൂട്ടുക എന്നുള്ളതാണ്. എല്ലാ ഇബാദത്തുകളും അല്ലാഹു ശറാക്കിയതിനി അജലി ഇഖാമത്തി ദിക്രില്ല, അതിനുവേണ്ടിയാണ് നമസ്കാരം തന്നെ അല്ലാഹു ശറാക്കിയിട്ടുള്ളത്. ആ നമസ്കാരം മുഹമ്മദ് നബിക്ക് കൊടുത്തത് ആദ്യം ഖിയാമുൽ ലൈലാണ്, പിന്നെ ഫർമാക്കിയതിന് ശേഷം ഖിയാമുൽ ലൈൽ നിലനിർത്തി പത്യാദേ സന്ദർഭത്തിൽ തഹ്ദീഫ് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് റമളാനിലും അല്ലാത്തപ്പോഴും നബി വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നബി ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നബി ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസങ്ങളിൽ ദീർഘമായി നമസ്കരിച്ചു കൊടുത്തു. ആ നമസ്കരിച്ച സന്ദർഭങ്ങളിൽ എത്ര റക്അത്താണ് നിസ്കരിച്ചത് എന്നത് ഇബ്നു ഹിബ്ബാൻ സഹീഹായ സനദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അത് 11 റക്അത്താണ്. എന്നാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുള്ളത് 20 റക്അത്തായിരുന്നു എന്ന് പറയുന്നത് ദുർബലമായ സനദിലൂടെ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഒന്നിലധികം ജമാഅത്തായിട്ട് 11 റക്അത്തും മറ്റും നമസ്കരിച്ച് പോകാറുണ്ടായിരുന്നു. അവിടെ എത്ര റക്അത്ത് എന്നത് കൃത്യമായി നിജപ്പെടുത്തിയ ഉള്ള റിവായത്തുകൾ കാണുക ബുദ്ധിമുട്ടാണ്. ഇതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് വ്യത്യസ്ത ജമാഅത്തുകൾ ഏകീകരിച്ചപ്പോൾ ഉബൈ ഇബ്നു കഅബിനെയും സമീം ഉത്താരിയെയും ഇമാമാക്കിയപ്പോൾ 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അവരങ്ങനെ 11 റക്അത്ത് നമസ്കരിച്ചിരുന്നു. ആ നമസ്കാരത്തിന്റെ അവസാനത്തിൽ ഉബൈ ഇബ്നു കഅബ് അല്ലെങ്കിൽ സമീം ഉത്താരി മാറി മാറി ഇമാം നിൽക്കും, ഒരു കാര്യത്തിൽ മാറുന്നല്ലോ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഒരു ദിവസം ഉബൈയാണെങ്കിൽ മറ്റൊരു ദിവസം സമീം ഉത്താരി, അങ്ങനെ മാറി നിൽക്കാറുണ്ട്. അങ്ങനെ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരത്തിന്റെ അവസാനത്തിൽ അവർ ഖുനൂത് ചെയ്യാറുണ്ട്. ആ ഖുനൂത് അവർ ചെയ്യാറുണ്ടായിരുന്നത് അധികവും അതിൽ ശ്രേഷ്ഠമായിട്ടുള്ളതും റിവായത്തുകൾ സഹിഹായി വന്നിട്ടുള്ളതും റുക്കുഴിലേക്ക് പോകുന്നതിന് മുമ്പ് ഖിറാഅത്ത് അവസാനിച്ചതിന് ശേഷമാണ്. ഫാത്തിഹ ഓതുന്നു, പിന്നെ സൂറത്തോതുന്നു, സൂറത്തോതി ഖിറാഅത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഖുനൂത് ഓതാറുള്ളത്. അങ്ങനെ ഖുനൂത് ഓതുന്ന സന്ദർഭത്തിൽ ഉബൈ ഇബ്നു കഅബ് പിന്നെ കൈ ഉയർത്തിയതായിട്ട് ചില ആസാറുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നിരുന്ന ആളുകൾ കൈ ഉയർത്തിയതായിട്ടും ആമീൻ പറഞ്ഞതായിട്ടും സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവർ നടത്തിയിരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതായി ഉദ്ധരിച്ചിട്ട് ഉദ്ധരിക്കപ്പെടുന്ന അല്ലാഹുമ്മ ഹദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക്നി ഫീമാ അഅ്തൈത് വഖനി ശർറ മാ ഖളൈത് ഇന്നക തഖളി വലാ യഖളാ അലൈക് ഇന്നഹു ലാ യദില്ലു മൻ ഖാലൈത് വലാ യഅസ്മു മൻ ആദൈത് തബാറക്ത വതആലൈക് ലാ മൻതാ മിൻക ഇല്ലാ ഇലൈക് അതിനുശേഷം പിന്നീട് ഉപയോഗിക്കാറ് അല്ലെങ്കിൽ തെമീമുത്താരി ഇമാമ നിൽക്കുമ്പോൾ അവർ ഇതുകൂടി പറയാറുണ്ട് അല്ലാഹുമ്മ സല്ലി അലാ നബിയിൽ ഉമ്മി. അതിനുശേഷം പിന്നീട് അവർ റുക്കുഅയിലേക്ക് പോകും. ഇത് ഈ ഖുനൂത് ഇവിടെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം ഹസൻ റളിയല്ലാഹു തആല അന്ന് ബുദ്ധിയില്ലാത്ത ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഒരു ഇബാദത്തായി പറയാൻ പറ്റാത്ത കാലത്ത് നബി പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ബലം പോരഞ്ഞ് ബലം ഉണ്ടെങ്കിൽ തന്നെ നബി പഠിപ്പിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ, അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കത് ബാധകല്ല. ഇവരെ സംസാരം കേട്ടാൽ ഒരു മാതിരി അവസ്ഥ തോന്നും. അലീബ് നബി സ്വാലിബിന് ഹസൻ എന്ന് പറയുന്ന റളിയല്ലാഹു തആല അൻഹു വർള അങ്ങനെയുള്ള റിഹാനത്തിൽപ്പെട്ട ഒരു മകൻ പിറന്നിട്ടില്ലെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം രാത്രി നമസ്കാരം ഒറ്റയാക്കുന്ന അവസാനത്തെ ഒറ്റ റക്അത്ത് നിസ്കരിക്കുന്ന ആ റക്അത്തിൽ ഫിത്റിൽ ഖുനൂത് ഓതി എന്ന കാര്യം സാബിത്തു വറാസിഖ് റുസൂഖുൽ ജിബാൽ മല ഉറച്ചതുപോലെ ഉറച്ചു നിൽക്കുന്ന റിവായത്തുകളുണ്ട്. എന്തിനാ പേടിക്കുന്നത്? ഇവരാകെ ഈ ഒരൊറ്റ റിവായത്ത് മാത്രം കണ്ടിട്ടുള്ളൂ. ഏറ്റവും ഒടുവിലായിട്ടൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം, ഉമർ ഉബാസ് സമൂൽ എന്ന് പറഞ്ഞിട്ട് ഉൾമുൽ കുറ യൂണിവേഴ്സിറ്റിയിലുള്ള ഈ പിന്നെ എന്താ കുലിയത്തു താഴെ ഉസൂലിത്തീനിൽ പഠിപ്പിക്കുന്ന നല്ല ഒരു ബാഹിസായിട്ടുള്ള ഒരു താലിബിൽ അൽബപ്പെട്ടിട്ടുള്ള നല്ലൊരാളുണ്ട്. അദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസുകൾ മുഴുവനും ക്രോഡീകരിച്ചു. മുഴുവൻ ക്രോഡീകരിച്ചതല്ല, അദ്ദേഹത്തിന് കിട്ടിയത് മുഴുവൻ ക്രോഡീകരിച്ചു. ആ ജുസിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ബാക്കി കിതാബ് തെരഞ്ഞെടുക്കാൻ നമുക്ക് നേരമില്ലല്ലോ. നമുക്ക് ആ നേരത്ത് വേറൊരുപാട് പണികളുണ്ട്. എന്തൊക്കെ പണികളുണ്ട്? അവിടെ ഈ കേരളം മുഴുവനും നമ്മൾ തന്നെ കൊണ്ടുവരക്കണം. അവിടെ ഒരു ഇത് നടന്നാൽ, ഇവിടെ ഒരു സത്യം നടന്നാൽ, ഇതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരക്കണത്. ഇതിനിടയ്ക്ക് കിതാബ് നോക്കാൻ ഈ ആളുകൾക്ക് എവിടെ സമയം? അങ്ങനെ സമയമില്ലാത്ത ആൾക്കാർ നന്ന ചുരുങ്ങിയത് ഇങ്ങനെയുള്ള പാക്കേജിങ്ങൾ എഴുതുന്ന ജുസ് എങ്കിലും ഒന്ന് കാണണം. ആ ജുസ് നിങ്ങൾ എടുത്തു നോക്കൂ, അതിൽ എത്രയാണ് റിവായത്തുകൾ. ചിലത് സഹീഹാണ്, ചിലത് സഹീഹാണ്. സഹീഹായ റിവായത്തുകൾ തന്നെ അതിൽ ധാരാളമുണ്ട്. പിന്നെ ആ വിഷയത്തിൽ സഹീഹല്ലാത്തതുണ്ട്. അപ്പോ അത് ഹസൻ റളിയല്ലാഹു തആല അന്നുവരെ ഒഴിച്ചു നിർത്തിയാൽ തന്നെ അങ്ങനെ ഒരു പുത്രൻ അങ്ങനെ ഒരു പൗത്രൻ നബിക്ക് ജനിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇത് അള്ളാഹുന്റെ ശരാന് അള്ളാഹുന്റെ ദീനാണ്, അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. അതിൽ ചൊല്ലുന്ന എല്ലാ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഖുനൂത് നടത്തിയിരുന്നതായ റിവായത്തുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സഹാബത്ത് നടത്തിയതായി വന്നിട്ടുണ്ട്. സഹാബത്തിൽ നിന്ന് എല്ലാ ദിവസവും ഖുനൂത് നടത്തുന്ന സ്വഭാവക്കാരുണ്ടായിരുന്നു. ഇടക്ക് നടത്തുന്നവർ, ഇടക്കൊഴിവാക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇത് രണ്ടും റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നര എട്ട് ദിവസങ്ങളിൽ വിത്തിരിൽ ഖുനൂത് നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. ഉബൈബ്നു കഅബിനെയും തമീമുത്താരിയെയും ഇമാമാക്കി വെച്ച സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആജ്ഞപ്രകാരം അവർ ഇമാമസ്കരിക്കുമ്പോൾ അവർ ഖുനൂത് ഓതിയിരുന്നു. ഓതിയപ്പോ ഇത്ര വരെ ഈ ഇതിന്റെ അവസാനത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ നബിയിൽ ഉമ്മി എന്ന സ്വലാത്തും കൂടി ചൊല്ലിയിരുന്നു. അവർ കൈകൾ ഉയർത്തിയിരുന്നു. പിന്നിലുള്ള ആളുകൾ കൈകൾ ഉയർത്തിയിരുന്നു. അത് ഇങ്ങനെയുള്ള ഈ ദുആക്ക് വേണ്ടിയിട്ട് കൈ ഉയർത്തുന്നത് ഒന്ന് താഴ്ത്തി പിടിക്കുന്നതുണ്ട്, മറ്റൊന്ന് ഈ ഉയർത്തി പിടിക്കുന്നതുണ്ട്, മറ്റൊന്ന് വളരെയധികം കക്ഷം ശരിക്കും വെളിവാകുന്ന നിരത്തിൽ ഉയർത്തി പിടിക്കുന്നതുണ്ട്. അവര് ഈ ലെവലിൽ പിടിക്കുന്ന പിടുത്തമാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ വിശദാംശങ്ങളും റിവായത്ത് ചെയ്യപ്പെട്ടതാണ്. അത് സലാം വീട്ടിക്കഴിഞ്ഞാൽ സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ്, സുബ്ഹാനൽ മലികിൽ ഖുദ്ദൂസ് മൂന്നാമത്തേത് അല്പം നീട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഖിയാമുണ്ട്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക, ഞാൻ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് റമദാനിൽ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇതുമായി നടക്കുന്ന ആളുകളോട് ദീനിയായ തികഞ്ഞ സ്നേഹവും അതേപോലെ തന്നെ നസീഹത്തും മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഇത് എഴുതിയിട്ടുള്ള ആളുകൾ ഒന്നുകിൽ അവരുടെ ജഹാലത്ത് വിവരക്കേട് ഇതിൽ വാഹിറാണ്, അതാണ് എനിക്ക് അവരെ കുറിച്ച് പറയാവുന്ന ഏറ്റവും ചുരുങ്ങിയത്. അതല്ലെങ്കിൽ അവർക്ക് ദുരുദ്ദേശങ്ങളുണ്ട്. അഹ്ലാഹുമാ മുർ രണ്ട് പറഞ്ഞാലും കൈപ്പുള്ള കാര്യമാണ്. അള്ളാഹ്ക്കറിയാം പല സ്ഥലത്തും അവർ കൈകാര്യം ചെയ്ത രൂപം കണ്ടാൽ അങ്ങനെയാണ്. ചില ഹദീസുകൾ അത് ഉദ്ധരിക്കുക. തൊട്ട് താഴെ തന്നെ മുഹദ്ദിസ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അലീഫാന്ന് പറഞ്ഞത് പോലും കൊടുക്കൂല ഇങ്ങനെ ഈ വിഷയം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ നമസ്കരിച്ചിട്ടുള്ള ഈ നമസ്കാരത്തെ കുറിച്ച് വന്ന മറ്റ് സഹീഹായ റിവായത്തുകൾ അതൊക്കെ അത് വേറെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് പോവുക. അത് തറാവീഹിനെ പറ്റിയല്ല. തറാവീഹ് എന്ന് പറഞ്ഞിട്ട് തറാവീഹ് എല്ലാം ഒന്നുതന്നെയാണ്. തറാവീഹ് എന്നുള്ള പിന്നെ ഒന്നൊരു പേരാണ്. റമദാനിലെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് രാത്രി റമദാൻ നിസ്കരിക്കുമ്പോൾ റമദാനിലെ രാത്രി നിസ്കാരം എന്ന് പറയാറ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മുഹദ്ദിസുകൾ മുഴുവനും ആയിഷബീബിന്റെ ഹദീസും ജാബിറുദ്ദീൻ ഹദീസും മറ്റ് ഹദീസുകളും ഒക്കെ വിഷയത്തിൽ വന്നതൊക്കെ എല്ലാ അധ്യായത്തിലും ഉദ്ധരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്നായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. അത് അതിനുള്ള തെളിവാണ്. അങ്ങനെയാണ് സുഹാക്കൾ കണ്ടിട്ടുള്ളത്, അങ്ങനെയാണ് ഹാഫിദ് സൈനുകൾ കണ്ടത്, അങ്ങനെയാണ് സുയൂത്തി പറഞ്ഞത്, അങ്ങനെയാണ് ഹാഫിദ് ബഹജർ പറഞ്ഞത്. അങ്ങനെ കാര്യങ്ങളുള്ളൂ. ബാക്കിയുള്ളവർ ചെറിയ ജനങ്ങളെ തട്ടിപ്പ് നടത്തുന്ന, അത് പ്രത്യേകിച്ച് ജനങ്ങളെ വളരെ നന്നാക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടായി കൂടരുതാത്തതായിരുന്നു. അതുകൊണ്ട് ഈ വിഷയം എഴുതിയ ആളുകൾ വീണ്ടും അത് പരിശോധിക്കണം. ആണെങ്കിൽ ഒരു 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 നസീഹത്ത് എന്ന നിലക്ക് ഇതിന്റെ പിന്നിൽ കൂടാവുന്ന ആളുകളുണ്ടാകും. അവരോട് എനിക്ക് പറയാനുള്ളത് സ്വലാത്തു തറാവീഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാമ അൽ മുഹദ്ദിസ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സ്വലാത്തു തറാവീഹിന് വന്നിട്ടുള്ള ഹദീസുകൾ അതിന്റെ നുഴപ്പുകളൊക്കെ ക്രോഡീകരിച്ചിട്ടുണ്ട്. സാധനമാണ് ചെറുതാണെങ്കിൽ ഇതിന് അതേമാതിരി എടുക്കണം തന്നെ നമ്മൾ പറയുന്നത്. ഇതിന് ഈ ഹദീസ് ഇന്നാളാണ് ധരിച്ചത്, അതിന് ഇന്ന ദോഷമുണ്ട് എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന പേജ്, ഇന്ന വാല്യം, ഇന്ന പേജ് എടുത്തു നോക്കാൻ എളുപ്പമാണെന്താ ഇല്ലേ, ഉണ്ടോ അല്ലേ? അതുപോലെ തന്നെ ഇന്ന ഹദീസ്, അതിന് ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഹാഫിദുൽ സൈലാനി അതിന്റെ താഴെ ഇങ്ങനെയാണ് തഹ്രീജ് പറഞ്ഞിട്ടുള്ളത്. ഹാഫിദുൽ സൈലാനിയുടെ വാചകത്തിന് ഇബ്നു ഹജർ അസ്സലാനി തഹ്രീസുൽ ഹബീറിന് ഇങ്ങനെയാണ് ഈ ആ താലിയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അത് നോക്കാൻ എളുപ്പമാണ്. ഈ ഈ പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ ആർക്കെങ്കിലും അല്പം എളിമുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടാകുകയാണെങ്കിൽ സാധാരണക്കാരെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞത് മതി. അതിലധികം സംശയം പരിശോധിക്കുകയാണെങ്കിൽ ഇത് വെച്ച് പരിശോധിച്ചാൽ തന്നെ തീരാവുന്നതാണ്. ഇതിന്റെ മമാതൃ പിന്നെ നിങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മമാതൃകളിലേക്കൊന്ന് പോകണമെന്ന് മാത്രം, അല്ലാതെ വേറൊരു ബുദ്ധിമുട്ടുമില്ല. ഈ കാര്യം ഒന്നുകിൽ സൂഉൽ ഫഹ്മ് കൊണ്ട് അല്ലെങ്കിൽ ജഹാലത്ത് കൊണ്ട് അതോ സൂഉൽ ഖസ്ദ് ഇതിലേക്ക് ചേർന്നോ, അല്ലാഹു തആല ആലം. ഏതാണെങ്കിലും ഈ വിഷയത്തിന്റെ സത്യത ഇതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എല്ലാ കാലത്തും നിർവഹിച്ചിട്ടുണ്ട്. അത് പതിനൊന്നായിരുന്നില്ല, പതിനൊന്ന് വരെയായിരുന്നു, ഒറ്റയിലാണ് അവസാനിക്കുക. പതിനൊന്ന് മാത്രം എന്ന് കരുതണ്ട. ഏതെങ്കിലും ഒരു പള്ളിക്കല ഇമാം ഒമ്പതിലോ ഏഴിലോ നിർത്തിക്കഴിഞ്ഞാൽ അയാളെ നിങ്ങൾ കുറിച്ച് നോക്കും വേണ്ട. അതിൽ റസൂലുള്ളാഹിന്റെ ചരിത്രമല്ല തന്നെയാണ്. പതിനൊന്നിലധികം റസൂൽ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ സഹാബത്താരെങ്കിലും പതിനൊന്നിലധികം നിസ്കരിച്ചത് തെളിയിക്കുക സാധ്യവുമല്ല. എന്നാൽ അങ്ങനെ നബി നിസ്കരിച്ചു എന്നും സഹാബത്ത് നിസ്കരിച്ചു എന്നും പറയുന്ന റിവായത്തുകളൊക്കെ തന്നെ ഒന്നുകിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള അബൂ ശൈബ ഇബ്രാഹിം ഇബ്നു ഉസ്മാൻ എന്ന് പറയുന്ന മത്റൂഖുൽ ഹദീസ് ആയിട്ടുള്ള മിമ്മ യർവിയൽ മൗദുആത് മൗദുആത് ഉദ്ധരിക്കുന്ന ലഈഫായ അദ്ദേഹത്തിന്റെ തഫറുദായ റിവായത്തിലൂടെ വന്നതാണ്. അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള യസീദുൽ ഹുസൈഫ എന്ന് പറയുന്ന റാവി അദ്ദേഹത്തിന്റെ ഇൽത്തിറാബാണ്. അദ്ദേഹത്തെക്കാളും ഔസത്ത് സിഖത്ത് സെബത്ത് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ യൂസഫ് തന്നെ യസീദിനെ സത്യപ്പെടുത്ത സായിബിൽ നിന്ന് ഈ കാര്യം ഉദ്ധരിക്കുന്നിടത്ത് അത് പറയുന്നത് പതിനൊന്ന് റക്അത്ത് എന്നാണ്. അതിലേക്ക് മടക്കേണ്ടതാണ്. ഇതാണ് ആ വിഷയത്തിന്റെ അവസ്ഥ. അങ്ങനെ ഏറ്റവും നന്നായി നമസ്കരിക്കുന്ന ചെയ്യുമ്പോൾ നമ്മൾ ഏതായാലും ചെയ്യാണ്. അത് കള്ളിക്ക് പുറത്തു പോയി പ്രതിഫലം മുടങ്ങുന്ന കൂട്ടത്തിലല്ല, മറിച്ച് നിൽക്കുന്നുള്ള അലഹിമത്തിന്റെ മേഖല തന്നെയോട് 100% യോജിക്കുന്ന തരത്തിൽ നമസ്കരിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അസ്അലുല്ലാഹ തബാറക വ തആല മിമ്മൻ യതഖബ്ബലു മിൻഹും അയ്യ ജഅലന മിമ്മൻ യതഖബ്ബലു മിൻഹും അൽ ഖിയാമ വസ്സിയാമ വസാഇറൽ അഅ്മാൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത أستغفرك وأتوب إليك. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على آل إبراهيم إنك حميد مجيد. ഇവിടെ ഞാൻ പറഞ്ഞതിൽ പെട്ടെന്ന് എനിക്കറിയില്ല. ഇശാ കഴിഞ്ഞുള്ള ജമാഅത്തായി പള്ളിയിൽ നടക്കുന്ന ഖിയാമു റമളാൻ ആണോ വീടാണോ? ഇശായി കഴിഞ്ഞുള്ള വീട്ടിൽ ചെന്ന് ഉറങ്ങി എണീറ്റ് ഭാര്യയെയും കുട്ടികളെയും ഒക്കെ ജമാഅത്തായി നമസ്കരിക്കുന്നതാണോ കൂടുതൽ പമര്? ഞാനത് പറഞ്ഞല്ലോ, ഉമർ ഖത്താബിന്റെ വാചകവും പറഞ്ഞു, ഇമാം അഹ്മദിന്റെ വാചകവും പറഞ്ഞു. ഉമർ ഖത്താബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 ദിവസം നിസ്കരിച്ച് അടച്ചു കൊടുത്തു, ഇതിന് പമരുണ്ട്. മാത്രമല്ല ഇമാമിന്റെ കൂടെ ഒരാൾ നിസ്കരിച്ചു ഹത്തായുസ്വരിയാവുലയില്ല, ആ ഫള് വ്യക്തമായി രേഖപ്പെടുത്തി കൊടുത്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നാലാമത്തെ രാത്രി എന്താ പറഞ്ഞത്, മൊത്തത്തിൽ സുന്നത്തിസ്കാരം വീട്ടിലാണ് നിങ്ങൾക്ക് ഉത്തമം എന്നു അവിടെ ഒഴിവാക്കി. അതുകൊണ്ട് വീട്ടിൽ നിങ്ങൾക്ക് ദീർഘമായി ഭാര്യയെയും കുട്ടികളെയും കൂട്ടി ഇതുപോലെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ചതിന്റെ പവിൽ, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ വിളിച്ചു നടത്തിയതിന്റെ പവിൽ, അത് ഒരു വഴിക്ക് അതവിടെ കിട്ടാനുണ്ട്. അത് നല്ലൊരു പവില് തന്നെയാണ്. ഇനി അതിന് സാധിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾ മുസ്ലിമീങ്ങളുടെ ജമാഅ സുന്നത്തും മസ്നൂന അതിലേക്ക് വന്നു, അയാൾ ഇമാമിന്റെ കൂടെ നമസ്കരിക്കുകയാണെങ്കിൽ കുത്തിപരഹു ഖിയാമുലൈല, രണ്ടിനും രണ്ടിന്റേതായ പവലുണ്ട്. അത് ഓരോരുത്തരുടെയും അവസ്ഥയിലേക്കാണ് മടങ്ങുക. ഉമർ ഖത്താബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ പവല് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രായോഗികമായി തോന്നിയത് വീട്ടിൽ പോയി നിസ്കരിക്കലാണ്. എന്നാൽ വേറെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിസ്കരിക്കലാണ് കുത്തിപരഹു ഖിയാമുലൈല. നമ്മൾ വീട്ടിൽ പോയി നിസ്കരിക്കുന്ന എഴുതി തരുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആളുകൾ ഇതിന്റെ ഫലം എന്തായിരിക്കും? ഈ എഴുത്ത് എഴുത്തയച്ച് കാറ്റിൽ പറഞ്ഞു, നമ്മൾ വരിപ്പോ സുന്ദരമായി തോന്നും, എണീറ്റാ തന്നെ 10-15 മിനിറ്റ് ഉണ്ടാവുള്ളൂ, അതിന് ഭാര്യനെ ചിലപ്പോൾ കിട്ടൂല, അവിടെ പരിസരത്തോറായിട്ടില്ല എന്ന് പറയും, കുട്ടികളെ ഏതായാലും എണീക്കൂല. നേരത്തെ ഒരു 1.5 മണിക്കൂർ സമയമെങ്കിലും തറാവിയഹ് പള്ളിയിൽ വെച്ച് ഈ അത് എത്രയാണെങ്കിലും ശരി, ഇമാമ് പിരിഞ്ഞു പോണത് വരെ, എട്ടായിങ്ങാണ്ട് പിന്നെ 3.5 പിരിഞ്ഞു പോന്നാൽ നിങ്ങൾക്ക് ആ പ്രതിഫലം കിട്ടൂല, അല്ലെങ്കിൽ 23 നിസ്കരിക്കുന്ന ഒരിടത്താണെങ്കിൽ അവിടെ നിങ്ങൾ പിരിഞ്ഞു പോന്നാൽ അത് ഒരു വ്യാഖ്യാനമല്ല. മറ്റേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആ ഹദീസിന് പണ്ഡിതന്മാർ നൽകുന്ന ഒരു വ്യാഖ്യാന സാധ്യത ഉണ്ട്, ഇമാമിനെ പിരിയാൻ ഒരു വ്യാഖ്യാന സാധ്യത പോലുമില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ നിസ്കരിക്കുകയാണെങ്കിൽ കുത്തിപരഹു ഖിയാമുലൈല, അത് അവനവന്റെ അവസ്ഥക്കനുസരിച്ചാണ്. പിന്നെ ദീർഘമായി ഒരു മൂന്ന് മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ കഴിയും. അതിന് ഹെക്കുമുണ്ട്, അതിനുള്ള അജീമത്തുണ്ട്, അതിന് മാത്രമായ ഉത്സാഹം നശാത്തുണ്ട്. അയാളുടെ ഭാര്യയും കുട്ടികളും യുഈനുഹു അലാ തിൽക്കൽ ഇബാദത്തിൽ ഫാമിര, ആ ശ്രേഷ്ഠമായ ഇബാദത്തിന് സഹായിക്കുന്ന അവസ്ഥയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതും കൂടി കിട്ടി, ഏതും കൂടി കിട്ടി. വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് പറഞ്ഞില്ലാത്തത് ഏറ്റവും ശ്രേഷ്ഠം എന്ന ശ്രേഷ്ഠത അവിടെ കിട്ടി, മറ്റൊന്ന് അവിടെ പോയപ്പോൾ ഇവിടെ വേർന്ന് കിട്ടി. പക്ഷേ ഈ ചോദ്യം അപകടത്തിലേക്ക് എത്തരുത്, ഇതും പോയി അതും പോയി എന്നുള്ളവർക്ക് എത്തരുത്. ഇതേ എനിക്ക് ഉണർത്താറുള്ളൂ. ആകാവുള്ള ആൾക്കാരാണ്.